ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ 12-ാം വാക്യം പ്രാരംഭ ഭാഗം മാത്രം
വെളിപ്പെടുത്തുന്ന വിശേഷം 22-ാം അധികാരത്തിൽ 12-ാം വചനത്തിൽ മുതൽ പകുതി.
ഇതോ ശീഘ്രമായി വരികരേ.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
കർത്തരുടെ നാമത്തിന് സ്തോത്രം.
ഈ സുവിശേഷ പ്രസംഗത്തിന്റെ 4-ാം രാത്രി യോഗത്തിനായി ആദ്യമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഇന്ന് സുവിശേഷ പ്രസംഗത്തിന് 4-ാം നാൾ ഇറവുക്കാക നാം ദൈവനെ സ്തോത്രിക്കുകയും
കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു.
ഇന്ന് കൂട്ടത്തിലേക്ക് വന്നിരിക്കുന്ന ഒവ്വൊരു സഹോദര സഹോദരികൾക്കും അരുമയാനവർക്കും യേശു ക്രിസ്തുവിന് ഇനിയ നാമത്തിൽ ഞങ്ങൾ വാഴ്ത്തുക്കളെ തെരുവിത്തു കൊള്ളുക.
കഴിഞ്ഞ 3 രാത്രി യോഗങ്ങളിലും കടന്നു വന്ന് ദൈവത്തിന്റെ വചനം ശ്രവിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്.
കടന്ന 3 രാത്രിയും ഇത് ഇടത്തേക്ക് കടന്നു വന്ന് ദൈവന്റെ വസനത്തെ കേട്ടതാണ് ഉള്ള ഒവ്വൊരുവരോടും കൂടെ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും.
മാത്രമല്ല, ഈ സുവിശേഷ പ്രസംഗം നടത്തുവാൻ എല്ലാ പ്രതികൂലങ്ങളെയും നീക്കി അനുകൂലമായ അന്തരീക്ഷം ഒരുക്കി തന്ന ദൈവത്തിന് 1000-1000 സ്തോത്രങ്ങൾ കരയേറ്റുകയാണ്.
അതുമാത്രമല്ല, ഇന്ന് സുവിശേഷ കൂട്ടത്തിൽക്ക് തടയായിരുന്നതാണ് എല്ലാ സുഖങ്ങളെയും ദൈവൻ മാറ്റി എല്ലാവറ്റെയും അനുകൂലമായി മാറ്റിത്തുന്നതിനാൽ ഞാൻ ദൈവനെ സ്തോത്രിക്കുകയും
എല്ലാറ്റിനുപരിയായി പ്രകൃതിയെയും ദൈവം നമുക്ക് അനുകൂലമാക്കി തന്നതിനാൽ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
എല്ലാവറ്റക്കും മേലാകെ ഇയർക്കെ ദൈവൻ അനുകൂലമാക്കി തന്നപടിയാൽ ഞാൻ നിറഞ്ഞ ഉള്ളത്തോടുകൂടെ ഞാൻ ദൈവനെ സ്തോത്രിക്കുകയും
എല്ലാ മാനവും മഹത്വവും അത്യുന്നതനായ ദൈവത്തിന്റെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു.
എല്ലാ ഘനവും മഹിമയും ഉന്നതമാണ് ദൈവന്റെ കാലുകളിലെ ഞാൻ സമർപ്പിക്കുകയും
ഇന്ന് രാത്രിയിലും തേജോമയനായ ദൈവം അദൃശ്യ ദൂത സഞ്ചയത്തോടുകൂടെ നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്.
ഇന്ന് രാത്രിയിലും കൂടെ മഹിമയുള്ളതാണ് ദൈവൻ അദർശനമായ ദൂതസേനയോടുകൂടെ നമ്മുടെ മധ്യയിലേക്ക് കടന്നു വന്നിരിക്കുന്ന
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇന്ന് രാത്രിയിലും കൂടെ ദൈവരുടെ പരിശുദ്ധ ആവിയാനവർ നമ്മുടെ മധ്യയിലേക്ക് അസൈവാടിക്കൊണ്ടിരിക്കുന്ന
ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ.
ദൈവരുടെ ആഴമാന സത്യങ്ങളെ അറിഞ്ഞുകൊള്ളുമ്പടിയാകെ പരിശുദ്ധ ആവിയാനവർ താമേ നമ്മുടെ മനക്കണ്ണുകളെ പ്രകാശിപ്പാറാക.
നാം കൃപായുഗത്തിന്റെ അന്ത്യഘട്ടത്തിൽ വന്നിരിക്കുന്നു.
നാം കൃപയിൻ കാലത്തിൽ കടൈസി നാട്കളിലേ വന്നിരിക്കുന്നു.
യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചാണ് ഈ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്.
ഇന്ന നാട്കളിലെ നാം യേശു ക്രിസ്തുവിന് 2-ാം വരവിനെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരുന്നോ?
വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു.
നാം വാസിച്ചതാണെന്ന് വേദപകുതിക്ക് മറുപടിയുമായി നാം വരുമ്പോഴത് ഇങ്ങനെ വാസിക്കുന്നതും ഇതോ നാം ശീക്രമായി വരുകയും
വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു.
വെളിപ്പെടുത്തുന്ന വിശേഷം 22-ാം അധികാരത്തിൽ തന്നെ 3 ഇടത്തിൽ ഇതോ നാം ശീക്രമായി വരുകയും പരിശുദ്ധാവിയാണവർ ചൊല്ലിയിരിക്കുന്നത്.
സത്യ വേദപുസ്തകം അവസാനിപ്പിക്കുന്നത് ഈ മാർമികമായ വിഷയത്തെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടാണ്.
സത്യവേദം കടൈസിയാകും മുറ്റുപെരുവത് ഇന്ന രഹസ്യമാണ് സത്യത്തെ കൂടിക്കൊള്ളതിന് മൂലമേ
ഇതാ ഞാൻ വേഗം വരുന്നു
ഇതോ നാം ശീക്രമായി വരുകയും
ഈ വചനത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് വസനത്തോടുകൂടെ ഉള്ളതാണ് കാര്യങ്ങളെ കടന്ന 3 നാട്കളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നോ?
1-ാമത്തെ ദിവസം ആരാണ് വേഗത്തിൽ വെളിപ്പെടുവാൻ പോകുന്നത് എന്നുള്ള വിഷയത്തെ കുറിച്ച് നാം ധ്യാനിച്ചു.
മുതലാമതിനാൾ രാത്രിയിലെ യാർ ശീക്രത്തിൽ വരപ്പോകുന്നതിനെ കുറിച്ച് നാം ധ്യാനിച്ചു.
2-ാമതായി വേഗത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന വ്യക്തി എപ്പോൾ വെളിപ്പെടുമെന്നുള്ള വിഷയത്തെ കുറിച്ച് 2-ാം ദിനത്തിൽ ധ്യാനിച്ചു.
2-ാമതാകെ ശീക്രത്തിൽ വരപ്പോകുന്നതാണെന്താണ് എപ്പോഴത് വരപ്പോകുന്നതിനെ കുറിച്ച് ശ്രദ്ധിച്ചു.
ഇന്നലെ രാത്രിയിൽ അവൻ എപ്രകാരം വെളിപ്പെടുമെന്നുള്ള വിഷയത്തെ കുറിച്ചും ചിന്തിപ്പാനിടയായി.
നേറ്റീരവ് അവർ എപ്പടി വരുവാരെ കുറിച്ച് ചിന്തിച്ചു.
ഇന്ന് ചുരുക്കമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം അവൻ എന്തിനായി വരുന്നു എന്നുള്ളതാണ്.
ഇന്ത്യക്ക് ചുരുക്കമാകെ നാം ധ്യാനിക്കുമ്പോഴാണ് ഒരു വിഷയം എന്നുവെച്ചാൽ അവർ എതക്കാക വരുകാർ.
വളരെയേറെ വിവരിപ്പാനുള്ള ഒരു വിഷയമാണ് യേശു ക്രിസ്തു എന്തിനായി വീണ്ടും വരുന്നു എന്നുള്ളത്.
യേശു ക്രിസ്തു എതക്കാക മറുപടിയുമായി വരുകാർ എന്നത് അധികമായി വിവരിക്ക വേണ്ടിയതാണ് ഒരു പകുതി.
അതിനെക്കുറിച്ച് ഇന്ന് ക്രൈസ്തവ ഗോളത്തിലെ തെറ്റായ അഭിപ്രായങ്ങൾ ധാരണകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിലകൊള്ളുന്നത്.
യേശു ക്രിസ്തുവിന്റെ 2-ാം വരികയെ കുറിച്ച് വരികയിൽ ആര് എടുത്തുകൊള്ളപ്പെടുവാനുള്ളതിനെ കുറിച്ച് ക്രിസ്തു ലോകത്തിലെ ഒരു തവരായ അഭിപ്രായം ഇന്ത്യക്ക് നിലവിക്കൊണ്ടിരിക്കുന്നത്.
ക്രിസ്തീയ ഗോളത്തിൽ പലരും പല നിലയിലാണ് പഠിപ്പിക്കുന്നത്.
ഇന്ത്യക്ക് ക്രിസ്തു ലോകത്തിൽ പലരും ഇതേക്കുറിച്ച് പല നിലവരത്തിൽ പഠിപ്പിക്കുന്നു.
യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് എന്നുള്ള വിഷയത്തെ കുറിച്ച് ചിന്തിച്ചാൽ അതിന് 3 ആമുഖങ്ങളുണ്ട്. മൂന്ന് ഭാഗങ്ങൾ.
യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ മൂന്ന് പകുതികൾ ഉണ്ട്.
അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിച്ചു പഠിക്കാൻ കഴിയും.
അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് വരികയെ നാം മൂന്ന് പകുതികളാക പിരിവുകളാക നമുക്ക് പിരിച്ചു പഠിക്ക മുടിയും.
ഒന്ന്, കൃപായുഗത്തിന്റെ അവസാനത്തിങ്കൽ തന്റെ തിരുസഭയെ ചേർക്കുവാനായി മധ്യാകാശത്തിൽ വെളിപ്പെടും.
മുതലാവതാക ഇന്ന് കൃപയിൻ കാലത്തിൻ കടൈസിയിലെ യേശു ക്രിസ്തുവിന്റെ സഭയെ ചേർക്കുമടിയാക മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ.
അത് ആറാം യുഗമായ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്.
അത് ആറാമത് കാലമാകിയ കൃപയിൻ കാലത്തിൻ കടൈസിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം.
രണ്ടാമത്തെ പകുതി അല്ലെങ്കിൽ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഏഴാമത്തെ യുഗമായ ഉപദ്രവകാലത്തിന്റെ അവസാനത്തിങ്കൽ രക്തസാക്ഷികളെ ചേർക്കുവാനായിട്ടുള്ളവന്റെ പ്രത്യക്ഷത.
രണ്ടാമത് പകുതി എന്ന് ചൊല്ലുവാൽ അത് ഏഴാമത് കാലമാകിയ ഉപദ്രവകാലത്തിൻ കടൈസിയിലെ രക്തസാക്ഷികളെ ചേർക്കുമ്പോഴാണ് അവർ വരപ്പോകാർ.
മൂന്നാം ഭാഗം എന്ന് പറയുന്നത് എട്ടാം യുഗമായ മഹോപദ്രവത്തിന്റെ അവസാനത്തിങ്കൽ യേശുവും തന്റെ വിശുദ്ധന്മാരുമായി ആയിരം ആണ്ടു വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവാണ്.
മൂന്നാമത് ഭാഗം എന്ന് ചൊല്ലുവാനാൽ എട്ടാമത് കാലമാകിയ മഹാപത്രകാലത്തിൻ കടൈസിയിലെ യേശുവും അവരുടെ ദൂതർ പ്രസിദ്ധവാനും ആയിരം വർഷ സാക്ഷ്യം തോക്കത്തിൽക്കാകെ വരുവാർകൾ.
ദൈവത്തിന് സ്തോത്രം.
കർത്താവേ സ്തോത്രം.
മൂന്ന് ഭാഗങ്ങളെ കുറിച്ച് നാം ചിന്തിക്കണമെങ്കിൽ വളരെയധികം സമയം ആവശ്യമാണ്.
ഇന്ന് മൂന്ന് പകുതികളെയും കുറിച്ച് നാം ചിന്തിക്ക വേണ്ടുമാനാൽ നമുക്ക് അധിക സമയമെടുക്കും.
എന്നാൽ ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് കൃപായുഗത്തിന്റെ അവസാനത്തിങ്കലുള്ള അവന്റെ വരവിനെ കുറിച്ചാണ്.
ഇന്ത്യക്ക് നാം ചിന്തിക്ക വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃപയിൻ കാലത്തിൽ കടൈസി യേശു വരപ്പോനെ കുറിച്ച്.
കൃപായുഗത്തിന്റെ അവസാനത്തിങ്കൽ യേശു ക്രിസ്തു തന്റെ തിരുസഭയെ ചേർക്കുവാനായി വെളിപ്പെടും.
കൃപയിൻ കാലത്തിൻ കടൈസിയിൽ യേശു ക്രിസ്തു നമ്മുടെ സഭയെ ചേർക്കുമ്പോഴാണ് വെളിപ്പെടുവാൻ.
നാം ജീവിക്കുന്ന ഈ യുഗത്തിന് സഭായുഗം എന്നുകൂടെ പേരുണ്ട്.
നാം ജീവിക്കുന്നതാനന്ദ കാലത്തെ സഭയും കാലം എന്ന് കൂടെ ചൊല്ലാം.
കാരണം ദൈവത്തിന്റെ സഭ ഇന്ന് ഭൂമിയിലുണ്ട്.
കാരണം ഇന്ത്യക്ക് ദേവനുടെ സഭ ഇന്ന് ഭൂമിയിലേ ഉണ്ട്.
ഈ ദൈവസഭ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മ പകർച്ചയോടുകൂടെയാണ് ഈ ഭൂമിയിൽ സ്ഥാപിതമായത്.
ഇന്ന് ദേവന്റെ സഭ പെന്തിക്കോസ് നാളിലെ പരിശുദ്ധാവി ഊറ്റപ്പെട്ടതിന് മൂലമാകെ തുടങ്ങിയതാണ്.
ഒന്നാം നൂറ്റാണ്ടിൽ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മ പകർച്ചയോടുകൂടെ ആരംഭിച്ച ദൈവസഭയുടെ പണി.
മുതലാം നൂറ്റാണ്ടിൽ പെന്തേക്കോസ് നാളിലെ പരിശുദ്ധാവി ഊറ്റപ്പെട്ടതിന് മൂലമാകെ ആരംഭിക്കപ്പെട്ടതാണ് സഭയുടെ വേല.
ഈ ഇരുപത് നൂറ്റാണ്ടുകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് ഇരുപത് നൂറ്റാണ്ടുകളാകെ ദൈവരുടെ പരിശുദ്ധാവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ദൈവസഭയുടെ പണിയുടെ പൂർത്തീകരണത്തിൽ അഥവാ അന്തിമ ഘട്ടത്തിൽ നാം ഇപ്പോൾ വന്നിരിക്കുന്നു.
ദൈവസഭയുടെ വേലയിൽ കടൈസി നേരത്തിൽ നാം വന്നിരിക്കുന്നു.
യേശു വരും, തന്റെ തിരുസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും.
യേശു വരുവാർ, അവരുടെ സഭയാണെന്ന് ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും.
യേശുവിന്റെ വരവിൽ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനമേറ്റാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രം പോരാ, ദൈവസഭയ്ക്കുള്ളിൽ വരെയാണ്.
യേശുവിൻ വരികയിൽ നിങ്ങൾ പോകേണ്ടുമാനാൽ രക്ഷിക്കപ്പെട്ടാലും പോരാതെ, ജ്ഞാനസ്നാനം എടുത്താലും പോരാതെ, അഭിഷേകം എടുത്താലും പോരാതെ, ദൈവരുടെ സഭയ്ക്കുള്ളാകെ നിങ്ങൾ വരേണ്ടും.
ക്രൈസ്തവ ഗോളത്തിൽ വിവിധ നിലയിലാണ് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞുവല്ലോ.
ഞാൻ ഏർക്കണേ യേശുവിന്റെ ഇന്ത്യക്ക് ഇതേ കുറിച്ച് ക്രിസ്തവ സമുദായത്തിലെ പലവിധമായ കോണങ്ങളിലെ ഇതെ പഠിപ്പിക്കുന്നു.
ഒരു കൂട്ടർ പറയുന്നു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമില്ല, അന്ത്യ കൂതാശയേറ്റാൽ കർത്താവിന്റെ വരവിൽ.
ഒരു കൂട്ടത്താൽ ചൊല്ലുകാർ ഇന്ത് ലോകത്തിലെ ജീവിക്കുമ്പോൾ നാം എപ്പടി ജീവിച്ചാലും പരവായില്ല, കടൈസിയിൽ നാം ആയത്തപ്പെട്ടു വിട്ടാൽ കത്തരി വരികയിൽ പോയി വിടലാം.
ദൈവത്തിന് സ്തോത്രം.
കത്തർക്ക് സ്തോത്രം.
അന്ത്യ ശുശ്രൂഷ എന്ന് പറയുന്ന ഒന്നുണ്ട്. ശുശ്രൂഷ
കടൈസി നേരെ
പുരോഹിതൻ വന്ന് അത് ചെയ്താൽ തടസ്സം കൂടാതെ കർത്താവിന്റെ വരവിൽ പോകുമെന്ന്.
ആശാരി നല്ലത് ഊഴിയക്കാരനും വേലയും ചെയ്തു വിട്ടാൽ പോതും, കർത്താവിന്റെ വരികയിൽ തടയില്ലാമ പോയി വിടുവാറില്ല.
ലോകത്തിൽ ജീവിക്കുമ്പോൾ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഏത് ദോഷം പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, അന്ത്യമായി ചെയ്യേണ്ടത് തടസ്സം കൂടാതെ ചെയ്താൽ, അങ്ങനെ മരിച്ചാൽ, അങ്ങനെ അടക്കിയാൽ യേശു വരുമ്പോൾ തടസ്സം കൂടാതെ പോകും.
ലോകത്തിലെ ജീവിക്കുന്ന ശരീരത്തിലെ എപ്പിടിപ്പെട്ടതാണ് കുഴപ്പങ്ങൾ വന്നാലും പരവായില്ല, കടൈസി നേരത്തിൽ മരിക്കുന്നവർക്ക് മുൻപതാകെ ചെയ്യവേണ്ടതായി സീക്രമായി ചെയ്തു എടുത്തുവിട്ടാൽ മരിച്ചാലും പരവായില്ല, ഇവർ യേശുവിൻ വരികയിൽ പോയിവിടുവാറില്ല എന്ന് പഠിപ്പിക്കുന്നു.
കേരളത്തിൽ പാരമ്പര്യ ക്രിസ്തീയ സഭകളില് ശവശരീരം സംസ്കരിക്കുമ്പോൾ ഇപ്രകാരം പറയാറുണ്ട്.
കേരളത്തിലെ പാരമ്പര്യ ക്രിസ്തവ സഭകളിലെ സഭ അടക്കത്തിനുമ്പോൾ ഇപ്പടിയായ സർവ്വത് വഴക്കവും.
നിന്റെ മഹത്വം ഉദിക്കും നാൾ നിൽക്കണം ഇവനും നിൻ വലഭാഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, കർത്താവേ നീ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഇവൻ നിന്റെ വലത്തുഭാഗത്ത് കാണണം.
അന്ത സവാടകത്തിലെ അവർ ചൊല്ലുവാർകൾ, കർത്താവേ നീ മഹിമയിൽ വെളിപ്പെടുമ്പോൾ ഇവനും കൂടെ നമ്മുടെ വലതുഭാഗത്തിൽ നിൽക്ക വേണ്ടും. കർത്തർക്ക് സ്തോത്രം.
ജീവിച്ചിരുന്നപ്പോ കള്ളു ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ അവന് നേരമില്ല, എങ്കിലും വലഭാഗത്ത് കാണണമെന്നാണ് ആഗ്രഹം. അങ്ങനെയാണ്
പറഞ്ഞത്. കാലത്തിൽ അവന് കള്ളുക്കടയെ വിട്ട് വെളിയേ വരെ മനതേ ഇല്ലേ, എന്താലും കൂടെ മരിച്ച പിറകൾ അവൻ ഉയർത്തുമ്പോൾ യേശുവിൻ വലതുഭാഗത്തിൽ നിൽക്കവേണ്ടതാണ് അവളുടെ ആർവമായിരിക്കുന്നത്.
സിനിമാശാല
അവന്റെ പാർപ്പിടമാക്കി മാറ്റിയിരിക്കുകയാണ്. മാറ്റിനി ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടേ വീട്ടിൽ വരത്തുള്ളൂ. എങ്കിലും പറയുന്നത് നിന്റെ മഹത്വം ഉദിക്കുമ്പോൾ ഇവനും നിന്റെ വലത്ത് തന്നെ കാണുന്നു.
സിനിമ തിയേറ്ററിൽ അവൻ എപ്പോഴും തങ്ങിയിരിക്കാനുള്ള ഇടം പോലെ അവൻ എല്ലാ നിയമങ്ങളിൽ കാണപ്പെടുവാൻ എന്തായാലും കൂടെ യേശു വരുമ്പോഴത് അവൻ വലതു ഭാഗത്ത് നിൽക്ക വേണ്ടതാണ് അവർ ചൊല്ലുന്നത്. വഴക്കം
അവർ പറയുന്ന ഒരു ശാക്കുപോക്കുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഉപാധി, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ പരിശുദ്ധമായിട്ടൊന്നും ജീവിക്കാൻ പറ്റുകയില്ല.
അവരെ ചൊല്ലുകിറ ഒരു ശാക്കുപോക്ക് എന്നുവെച്ച് എന്നാൽ ഇന്ന് ലോകത്തിലെ ജീവിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധമായി ജീവിക്ക മുടിയാതെ
ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുവൻ വിശുദ്ധനായി ജീവിക്കാൻ കഴിയില്ല.
ഇന്ന് ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുവൻ പരിശുദ്ധനായി ജീവിക്ക മുടിയാതെ
അതുകൊണ്ട് അവസാനമായി ചെയ്യേണ്ടത് ചെയ്താൽ തടസ്സം കൂടാതെ യേശുവിന്റെ വരവിൽ പോകാമെന്ന് ചിലർ പഠിപ്പിക്കും.
കടൈസിയായി ചെയ്യേണ്ടത് ശീഘ്രമായി ചെയ്തുവിട്ടാൽ യേശു നരകയിൽ പോയിവിടലാമെന്ന് ചിലർ പഠിപ്പിക്കുന്നു.
മറ്റൊരു കൂട്ടർ പഠിപ്പിക്കുന്നു, രക്ഷിക്കപ്പെട്ടാൽ മതി, യേശു വരുമ്പോൾ പ്രാക്കൾ പോലെ പറന്നു പോകും.
മറ്റൊരു കൂട്ടത്താരിപ്പടിയാണ് പഠിപ്പിക്കുന്നത്, രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോലും യേശു വരുമ്പോൾ പ്രാക്കളെ പോലെ പറന്നു പോയിവിടലാം.
ദൈവത്തിന് സ്തോത്രം.
കർത്താവേ സ്തോത്രം.
ജ്ഞാനപ്പെടേണ്ട കാര്യവുമില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ട കാര്യവുമില്ല, പരിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യവുമില്ല.
ജ്ഞാനസ്ഥാനം എടുക്കേണ്ട ആവശ്യമില്ല, പരിശുദ്ധാത്മാവിന് അഭിഷേകം പെരേണ്ട ആവശ്യമില്ല, പരിശുദ്ധ ജീവിതം ചെയ്യേണ്ടി ആവശ്യമില്ല.
ഓ രക്ഷിക്കപ്പെടുക, നിന്റെ ഹൃദയത്തെ യേശുവിനായി കൊടുക്കുക, യേശു വരുമ്പോൾ നിനക്ക് പോകാൻ കഴിയും എന്ന് പ്രസംഗിക്കുമ്പോൾ വളരെ സന്തോഷം അറിയാതെ ഹല്ലേലൂയ മുഴങ്ങും.
രക്ഷിക്കപ്പെടുങ്ങൾ, യേശു കൂടെ ഹൃദയങ്ങളെ തുറന്നു കൊടുങ്ങൾ, യേശു വരുമ്പോൾ നിങ്ങൾ പോയിവിടുവീർ എന്ന് പ്രസംഗിക്കുമ്പോൾ അറിയാമലേ ജനങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാകരുത്.
ഇപ്രകാരമുള്ള വിവിധ ഉപദേശങ്ങളുടെ മധ്യത്തിൽ പരമാർത്ഥികളായ ആത്മാക്കൾ വഞ്ചിക്കപ്പെടുന്നു.
ഇപ്പടിപ്പെട്ടതാണ് പലവിധമായ ഉപദേശങ്ങളിൽ മധ്യയിൽ അറിയാമെന്ന് നിൽക്കുന്നതാണ് ജനങ്ങൾ വഞ്ചിക്കപ്പെടുകിറാർ.
ഒരു കൂട്ടർ പറയുന്നു, സ്നാനമേറ്റാൽ മതി, കർത്താവ് വരുമ്പോൾ പോകാം.
ഇനി ഒരു കൂട്ടത്താർ ചൊല്ലുകിറാർ, ഞാൻ സ്നാനം എടുത്താൽ പോലും കർത്തയുടെ വരികയിലേ പോയിവിടലാം.
വേറൊരു കൂട്ടർ പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൂടെ പ്രാപിച്ച് അന്യഭാഷ കൂടെ പറഞ്ഞാൽ യേശു വരുമ്പോൾ പോകാൻ ഒരു തടസ്സവും.
ചില ചൊല്ലുകാർ പരിശുദ്ധാത്മാവിന്റെ വിഷയം പറ്റി അന്യഭാഷയെ പേശക്കൂടിയ അടയാളത്തെ പറ്റിക്കൊണ്ടാൽ യേശു വരുമ്പോൾ നാം പോകുന്നതിന് യാതൊരു തടയുമില്ല.
യേശു വരുമ്പോൾ ആര് പോകും?
യേശു വരുമ്പോൾ യാർ പോവാൻ?
യേശു ആരെ ചേർക്കുവാൻ വരുന്നു?
യാരെ ചേർക്കുമ്പോഴാണ് യേശു വരുകാർ?
ഒറ്റ വാക്കിൽ മറുപടി പറയാം, യേശു തന്റെ തിരുസഭയെ ചേർക്കുവാൻ.
ഒരേ വാർത്തയിൽ ബദൽ ചൊല്ല മുടിയും, യേശു തമ്മുടെ തിരുസഭയെ ചേർക്കുമ്പോഴാണ് വരുകാർ.
അവൻ ആദിയിൽ ഒന്നാമതായി മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷിതാവായി വന്നു.
മുതലാമതാക അവർ മനുക്കുലത്തിന്റെ രക്ഷിപ്പിക്കാക രക്ഷകനായി വെളിപ്പെട്ടാർ.
യേശു മണവാളനായി തന്റെ കാന്തയെ ചേർക്കുവാൻ വെളിപ്പെടുവാൻ.
യേശു മണവാളനായി തന്റെ മണവാട്ടിയെ ചേർക്കുമ്പോഴാണ് വെളിപ്പെട പോകുന്നത്.
ഇന്ന് ഭൂമിയിൽ കർത്താവായ യേശുവിന് ഒരു സഭ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക.
ഇന്നേക്ക് ഭൂമിയിലെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു സഭ ആയത്തം പണ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
രക്ഷിക്കപ്പെട്ട സഹോദര, സ്നാനമേറ്റ സഹോദര, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പ്രിയ സഹോദര, നീ ദൈവസഭയ്ക്കുള്ളിൽ വന്നില്ല എങ്കിൽ യേശുവിന്റെ വരവിൽ നിനക്ക് പോകാൻ കഴിയും.
രക്ഷിക്കപ്പെട്ട സഹോദരനെ, ഞാൻ സ്നാനം പറ്റിയ സഹോദരനെ, അഭിഷേകം പറ്റിയതാണ് സഹോദരനെ, യേശു ക്രിസ്തുവിൻ സഭയ്ക്കുള്ളാതെ നീ വരാവിട്ടാൽ യേശു ക്രിസ്തുവിൻ വരകയിലേ നീ പോക മുടിയാതെ.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
ദൈവത്തിന്റെ വചനത്തിൽ ഉടനീളം ചിന്തിച്ചാൽ ഒരു സത്യം കാണുവാൻ കഴിയും, യേശുവിന് ഒരു സഭ മാത്രമേ ഉള്ളൂ.
ദേവന്റെ വസനത്തിന് ശരിയായ ആണ എന്ന് പോകാനാൽ ഒരു സത്യം നമുക്ക് വെളിപ്പെടും, യേശുക്ക് ഒരേ ഒരു സംവിധാനമുണ്ട്.
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചിട്ട് നിഴലായും പൊരുളായുമുള്ള വിഷയങ്ങൾ പഠിച്ചിട്ട് ഒന്നിലധികം സഭകൾ ഉള്ളതായി വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചു,
ആദ്യം മുതൽ വെളിപ്പെടുത്തൽ വരെ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിക്ക് പൊരുളായും നിഴലായും ഉള്ള കാര്യങ്ങളെ പഠിക്കുമ്പോൾ യേശുക്ക് ഒരേ ഒരു സഭയല്ലാമിൽ വേറെ സഭകൾ ഇരുപ്പതായി നാം പഠിക്കുന്നില്ല.
സഭയല്ലാതെ ഒന്നുകൂടെയില്ല.
ഒരു സഭയെ അല്ലാമിൽ വേറൊരു സഭയില്ല.
യേശു
ക്രിസ്തുവിനെ ഏക മണവാളൻ എന്ന് ചിത്രീകരിക്കും.
തന്റെ തിരുസഭയെ ഏക മണവാട്ടി അഥവാ കാന്ത എന്ന് പറയുന്നു.
തന്റെ തിരുസഭയെ കർത്തർ ഏക മണവാട്ടി അല്ലത് കാന്ത എന്ന് ചൊല്ലുകിറാർ.
ക്രിസ്തുവിനെ തലയായി ചിത്രീകരിക്കും.
ക്രിസ്തുവെ തലയായി ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
ഒരു തലയ്ക്ക് ഒരു ശരീരമുള്ളതുപോലെ,
ഒരു തലയ്ക്ക് ഒരേ ഒരു ശരീരമുള്ളതുപോലെ,
ഒരു ക്രിസ്തു ഒരു സഭ.
ഒരേ ക്രിസ്തു അവർക്ക് ഒരേ ഒരു സഭ.
ക്രിസ്തുവിനെ സഭയെ ഒരു ഭർത്താവിനോടും ഭാര്യയോടും ഉപമിക്കും.
ക്രിസ്തുവെയും സഭയെയും പുരുഷനെയും മനവിയുമാകും ചൊല്ലപ്പെട്ടിട്ടുള്ളത്.
ഭർത്താവ് ഒരു ഭാര്യ,
ഒരു പുരുഷനുക്ക് ഒരേ ഒരു മനവി,
ഒരു നിർമ്മല കന്യക,
ഒരു കറയില്ലാത്ത ഒരു കണ്ണിക,
ഒരു ആൺകുട്ടി,
ഒരു ആൺപിള്ളൈ,
ഒരു പ്രാവ്,
ഒരു പുരാ.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
ഉത്തമഗീതത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്.
ഉന്നത പാട്ടിൽ ഇപ്പോഴാണ് നാം വാസിക്കുന്നത്.
60 രാജ്ഞി 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും.
രാജകുമാർക്ക് 60 പേരും വരമണിയാട്ടികൾ 80 പേരും ഉണ്ട്. കണ്ണികൾക്കോ തുകയില്ലേ?
അസംഖ്യം കന്യകമാർ.
കണ്ണികൾക്കോ തുകയില്ലേ?
എണ്ണമില്ലാത്ത സഭകൾ ഈ ഭൂമിയിലുണ്ട്.
എണ്ണിക്കയില്ലാതെ എണ്ണിക്കയിൽ അടങ്ങാതെ സഭകൾ എന്ത ഭൂമിയിലുണ്ട്.
എങ്കിലും പ്രാണപ്രിയൻ മണവാളൻ കാന്തൻ നോക്കിക്കൊണ്ട് പറയുന്നു, എന്റെ പ്രാവും നിഷ്കളങ്കയുമായുള്ള ഒരുത്തി മാത്രം.
മണവാളൻ ചൊല്ലുകിറത് എന്നെ പുരാവേ ഉത്തമിയേ നീ ഒരുത്തിയേ എന്ന് ചൊല്ലുകിറാൻ.
എന്റെ പ്രാവൻ നിഷ്കളങ്ക ഒരുത്തി
എൻ പുരാവേ എൻ ഉത്തമിയേ നീ ഒരുത്തിയേ.
ഉത്തമഗീതത്തിൽ ഉടനീളം വിവരിക്കുന്ന ഒരു മണവാളനെ മണവാട്ടിയും കുറിച്ച്
ഉണ്ണപ്പാട്ട് മുഴുവനും വിവരിച്ചു ചൊല്ലപ്പെട്ടിരിക്കുന്ന കാര്യം എന്നവന്റെ ചെന്നാൽ ഒരു മണവാളനെയും മണവാട്ടിയും കുറിച്ച്.
മണവാളൻ ക്രിസ്തുവിന് നിഴലാണ്.
അന്ത മണവാളൻ ക്രിസ്തുവിന് നിഴൽ.
ആ മണവാട്ടി തന്റെ തിരുസഭയ്ക്ക് നിഴലാണ്.
അന്ത മണവാട്ടി ക്രിസ്തുവിൻ സഭയ്ക്ക് നിഴലായിരിക്കുന്നത്.
ക്രിസ്തുവിന്റെ സഭ ഒന്ന് മാത്രമാണ്.
ക്രിസ്തുവിൻ സഭ ഒന്നേ ഒന്നുതാണ്.
ദൈവത്തിന് സ്തോത്രം.
കർത്താവേ സ്തോത്രം.
അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഏതാണ് ഇനി സത്യസഭ.
അപ്പടിയാണാൽ ഉങ്ങൾക്കൊരു സന്ദേഹം തോന്നും, ഏതാണ് സത്യമാണ് സഭ.
ഇന്ന് ലോകത്തിൽ 1600 പരം ക്രിസ്തീയ സമൂഹങ്ങളുണ്ട്.
ഇന്ത്യക്ക് ലോകത്തിലെ 1600 അധികമാണ് ക്രിസ്തീയ സഭകളുണ്ട്.
ഇന്ന് എണ്ണമില്ലാതെ സഭകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു.
ഇന്ത്യക്ക് എണ്ണിക്കൈ കടങ്ങാതെ സഭകൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്.
കേരളത്തിലാണെങ്കിൽ ഓരോ കുടുംബത്തിന് ഓരോ സഭയാണ്, ഓരോ വീടിന് ഓരോ സഭയാണ്.
കേരളത്തിൽ ഒവ്വൊരു കുടുംബത്തിനും ഒവ്വൊരു വീട്ടിലും ഒരു സഭ.
ഇപ്പോൾ സഭയ്ക്ക് പേരിടുവാൻ നിവൃത്തിയില്ലാതെ, പേര് കണ്ടെത്തുവാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നു.
ഇപ്പോൾ സഭയ്ക്ക് എന്നാ പേരിടുന്നത് തെരിയാമൽ കഷ്ടപ്പെടുകിറാർകൾ.
ഈ സമീപ സമയത്ത് ഞാൻ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അതിലെ യാത്ര ചെയ്തപ്പോ ഒരു സഭയുടെ പേര് കണ്ടു, അപ്പർ റൂം ചർച്ച്. അപ്പർ റൂം ചർച്ച്.
സമീപകാലത്തിലെ ഞാൻ കുമ്പനാട്ടിൽ ഇരിക്കുകയും അങ്ങനെ പ്രയാണം ചെയ്തോളത് ഒരു സഭയെ കണ്ടേൻ. അങ്ങേ ബോർഡിൽ എപ്പടിയാണ് എഴുതിരുന്നത്, മേൽ വീട്ടു സഭയിൽ.
അപ്പർ റൂം ചർച്ച്, ലോവർ റൂം ചർച്ച്, ഇങ്ങനെ ഓരോ ചർച്ചകൾ ഉയർന്നുകൊണ്ടിരിക്കും.
മേൽ വീട്ടു സഭയിൽ, കീഴ്വീട്ടു സഭയിൽ ഇന്ത്യക്ക് പല സഭകൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്.
മധുരയിലെ നിലവാരം എനിക്ക് അറിഞ്ഞുകൂടാ.
മധുരയുടെ നിലവാരം എനിക്ക് തെരിയാതെ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
എണ്ണമില്ലാതെ സഭകൾ പെരുകിക്കൊണ്ടിരിക്കും.
ഇന്ത്യക്ക് എണ്ണിക്കയില്ലാതെ അളവിൽ സഭകൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്.
ഓരോരുത്തരും പറയുന്നു, ഞങ്ങൾ നിൽക്കുന്നതാണ് ശരി, ഞങ്ങൾ നിൽക്കുന്നതാണ്.
ഒവ്വൊരുവരും ചൊല്ലുകിറ കാര്യം എന്നവരെ ചെന്നാൽ ഞങ്ങൾ ഇരുപ്പതുതാണ് ശരി എന്ന് ചൊല്ലുകിറാർകൾ.
ഞങ്ങൾ നിൽക്കുന്നത് ലോകത്തിൽ ഏറ്റവും വലുതാണ്, 100 crore ഉണ്ട്, ഞങ്ങളാണ് ശരി. ഞങ്ങൾ നിൽക്കുന്ന സഭ ഏറ്റവും വലുത്, 100 crore.
ഞങ്ങൾ പ്രധാന സഭ, മികവും പെരിയ സഭ. എങ്ങളുടെ സഭയിൽ 100 crore ആൾക്കളുണ്ട്, ഞങ്ങൾ താൻ പെരിയവർ എന്ന് ചൊല്ലുകിറാർകൾ.
തിരുസഭയ്ക്ക്, കേരളത്തിൽ ഇങ്ങനെ പറയും, തിരുസഭയ്ക്ക് പുറത്ത് രക്ഷയില്ല. തിരുസഭ
കേരളത്തിൽ എവിടെയാ ചൊല്ലുവാറുകൾ, തിരുസഭയ്ക്ക് വെളിയേ യാതൊരു രക്ഷയുമില്ല.
അവരുടേതാണ് ശരിയാണെന്ന് അവർ പറയും.
അവർ ചൊല്ലുന്നത് താൻ ശരി എന്ന് ചൊല്ലുകിറാർകൾ.
മറ്റൊരു കൂട്ടർ പറയുന്നത് ഞങ്ങളുടേതാ ശരി.
വേറൊരു കൂട്ടത്താൻ ചൊല്ലുകിറാർകൾ, എങ്ങളേതാ ശരി.
ഒരു കൂട്ടർ പറയുന്നത് ഞങ്ങളുടേതാ ശരി.
വേറൊരു കൂട്ടത്താൻ ചൊല്ലുകിറാർകൾ, എങ്ങളുടേതാ ശരി.
എല്ലാവരും പറയുന്നു ഞങ്ങളുടേതാണ് ശരി.
എല്ലാവരും ചൊല്ലുന്നത് എന്നുവെച്ച് ചെന്നാൽ ഞങ്ങൾ താൻ ശരിയാണവർ.
ഞാൻ പറയുന്നു ഞാൻ നിൽക്കുന്നതാണ് ശരി.
ഞാൻ ചൊല്ലുന്നത് എന്നുവെച്ച് ചെന്നാൽ ഞാൻ എടുക്കുന്ന സമയതാൻ ശരി എന്ന്
സ്തോത്രം. ഒന്നിലധികം ശരിയുണ്ടോ? ശരി ഒന്ന് മാത്രമേ ഉള്ളൂ.
ശരിയാകെ ഉള്ള സഭയെന്ന് ചെന്നാൽ അത് ഒന്ന് മാത്രമേ ഇരിക്ക മുടിയും.
എല്ലാവരും പറയുന്നു അവരവരുടേതാണ് ശരി.
എല്ലാവരും അവരവരെടുക്കുന്നതാണ് സഭയതാണ് ശരി എന്ന് ചൊല്ലുകിറാർകൾ.
ഇതിന്റെ നടുവിൽ ശരിയായ എങ്ങനെ കണ്ടുപിടിക്കുവാൻ?
ഇതിന് മധ്യയിലെ ശരിയാണ് ഒരു സഭയെ എങ്കിൽ നാം എപ്പടി നാം കണ്ടുപിടിപ്പത്?
ഒരു കാര്യം സത്യമാണ്, ഇതിന്റെ ഇടയിൽ ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ.
ഉണ്മ എന്നുവെന്ന് ചെന്നാൽ ഇത്രയും സഭകൾക്ക് നടുവിലെ ഒരേ ഒരു സഭയതാണ് ശരിയാണ് സഭ.
പറഞ്ഞുവല്ലോ, 60 രാജ്ഞിമാരുണ്ട്, 80 വെപ്പാട്ടികളുണ്ട്, അസംഖ്യം കന്യകമാരുണ്ട്, പ്രാവും നിഷ്കളങ്ക ഒന്ന് മാത്രം.
ഞാൻ ഏർക്കണമേ ചൊന്നേം, രാജകുമാരത്തികൾ 60 പേരും, മറുപടിയാട്ടികൾ 80 പേരും, കണ്ണിയർക്കോ തുകയില്ലേ, ആനാൽ എൻ പുരാവോ എൻ ഉത്തമിയോ ഒരുത്തിയേ ചെല്ലപ്പെട്ടിട്ടുണ്ട്.
സഭ ഒന്ന് മാത്രമാണ്,
സത്യമാണ്, ഒരു ഉണ്മയാണ് സഭ ഒന്ന് മാത്രമേ.
ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ളിൽ നിങ്ങൾ നിൽക്കേ.
അത് എന്താ സഭ എന്ന് കണ്ടുപിടിച്ച് അതക്കുള്ളാതെ നിങ്ങൾ കാണപ്പെടേണ്ടും.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ നടന്ന ഒരു സംഭവം,
മധ്യ കേരളത്തിൽ നടന്നതാണ് ഒരു സംഭവത്തിൽ ചൊല്ലുകയും.
അവിടുത്തെ ഒരു പ്രശസ്തമായ അറിയപ്പെട്ട ഒരു പുണ്യ നദിയാണ് പമ്പാ നദി.
അങ്ങേ പുകൾ പെറ്റതാണ്, എല്ലാരും അറിയപ്പെട്ട ഒരു നദി താൻ പമ്പ നദി എന്ന് ചൊല്ലുന്നത്.
സന്ധ്യാവേളയിൽ പമ്പാ നദിയിൽ പോയി ഒന്ന് കുളിക്കുക, അതിന്റെ തീരത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു സുഖമാണ്.
മാറിയ നേരത്തിലെ അന്ത പമ്പ നദിയിൽ പോയി നിങ്ങൾ കുടിപ്പീരൽ എന്ന് ചൊന്നാൽ
എല്ലാവർക്കും
ഒരു സന്തോഷം ഉണ്ടാകും.
ഒരു യൗവനക്കാരൻ ഒരു സന്ധ്യാവേളയിൽ ഈ പമ്പയിൽ കുളിക്കുവാനായി.
ഒരു വാലിബൻ ഒരു മാളവേളയിലെ അന്ത പമ്പ നദിയിലെ കുളിക്കുമ്പടിയാകെ പോനാൻ.
മുങ്ങി കുളിക്കുവാനായി നദിയിലേക്ക് ഇറങ്ങുമ്പോൾ
അവൻ അത് മൂഴ്കി കുളിക്കുമ്പടിയാകെ നദിയിലെ ഇറങ്ങിനുള്ളത്
തന്റെ കഴുത്തിൽ ഒരു 2 pounds മാല കിടന്നു.
അവന്റെ കഴുത്തിലെ 2 pounds ചെയിൻ കിടന്നത്.
ഒരു പക്ഷേ ഇത് മുങ്ങുമ്പോയും മാല പോയാലോ എന്ന് വിചാരിച്ച്
ഒരു വേള ഞാൻ മുഴുകുമ്പോൾ മാല പോയി വിട്ടാൽ എന്ന് നിണിച്ച്
താനെ കരയ്ക്ക് വന്നിട്ട് മണൽത്തിട്ടയിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ഈ മാല അതിൽ പുതച്ചു.
അവൻ മറുപടിയും ആ കരയ്ക്ക് വന്ന് മണലിലെ അന്ത മാലയെ പുതച്ചു വെച്ചാൻ.
എന്നിട്ട് കുളിക്കാനായി ഇറങ്ങിപ്പോയി.
അവൻ കുളിക്കുമ്പോൾ
ഇറങ്ങിപ്പോയപ്പോഴാണ് ഒരു ചിന്ത വന്നത്, ഞാൻ ഈ മാല എവിടെ കുളിച്ചിട്ടെന്ന് അറിയണ്ടേ.
ഇറങ്ങി പോകുന്നതാണ് അവനക്കൊരു എണ്ണം വന്നത്, ഇന്ന മാല ഇന്ന ചെയിനെ ഞാൻ എങ്കിലും തെരിയ വേണ്ടാമാ.
അവൻ മടങ്ങി വന്ന് മാല കുഴിച്ചിട്ടെടുത്ത് മണൽ കൊണ്ടൊരു പൂനെ ഉണ്ടാക്കി.
அவன் திரும்பி வந்து அந்த அந்த செயலை புதைத்து வைத்ததான இடத்தில் மணல் கொண்டு ஒரு குவியல்
உண்டாக்கினான். குழிச்சிட்டு அறியான் வேண்டி மாத்திரம்
அதை எங்கே புதைத்து வைத்திருக்கிறான் என்பதை அறியும்படியாகத்தான்
கூனை உண்டாக்கிட்டு சிநேகிதன் குளிக்கானாய் பம்பையிலே
அங்கே மணலை குவித்து வைத்து விட்டு அவன் குளிக்கும்படியாக இறங்கினான்.
தேகம் இறங்கி போகும்போ மற்றொரு சிநேகிதன் குளிக்கானாய் வருது.
இவன் இறங்கி போன வேளையிலே வேறு ஒருவன் குளிக்கும்படியாக வந்தான்.
தேகம் கண்ட காய்ச்சா நீ குளிக்கான் போய வக்கதி கூனை உண்டாக்கிட்டு இறங்கி போகுதாயிட்டான்.
இவன் கண்டதான ஒரு காரியம் என்னவென்று சொன்னால் குளிக்க போனதான் அந்த ஆள் ஒரு குவியலை உண்டாக்கி விட்டு போனான் என்பதுதான்.
அதே விசாரிச்சு இவட குளிக்கின்றவரல்ல இதுபோலே மடல் கூனை உண்டாக்கணும் தரிச்சு புள்ளி ஒரு கூனை உண்டாக்கி குளிக்க.
அப்பொழுது அவன் நினைத்தான் இந்த நதியிலே குளிக்கிறவர்கள் எல்லாரும் அப்படி செய்ய வேண்டும் என்று நினைத்து அவனும் கூட ஒரு குவியலை உண்டாக்கி விட்டு குளிக்க போனான்.
இதே இறங்கி போகும்போ மூணாவது ஒரு ஆள் வருது.
இவன் இறங்கி போன நேரத்திலே மூன்றாவது ஒரு ஆளும் கூட வந்தான்.
அவனும் ஒரு மணல் கூனை உண்டாக்கி இறங்கி
அவனும் கூட ஒரு மணல் குவியலை உண்டாக்கி வைத்து விட்டு இறங்கி போனான்.
இங்கே அநேகர் குளிக்குவன் இறங்கி வந்து வந்தவரொக்க ஓரோ மணல் கூனைகள் உண்டாக்கி
எல்லாரும் குளிக்கும்படியாக வந்தார்கள். வந்தவர்கள் எல்லாம் ஒரு மணல் குவியலை உண்டாக்கினார்கள்.
இப்போ பம்பா நதியோட தீரத்து அநேக மணல் கூனைகள் உயர்ந்து வந்திருக்கிறது.
இப்போ இப்பொழுது பம்பை நதியின் கரையிலே இன்றைக்கு அநேக மணல் குவியல்கள் உயர்ந்து வந்திருக்கிறது.
தெய்வத்தினருக்கு ஸ்தோத்திரம். அநேக மணல் கூனைகள் உண்டெங்கிலும் ஒரு கூனையில் மாத்திரமே காரியம் உள்ளு.
அநேக மணல் குவியல்கள் இருந்தாலும் ஒரு குவியலுக்குள்ளதான் காரியம் இருக்கிறது.
பாக்கியுள்ள கூனைகளொக்கே வெறும் கூனைகளாக
குவியல்கள் எல்லாம் வெறும் குவியல்கள்.
ஒரு கூனையில் மாத்திரம் காரியம் உண்டு.
ஒரே ஒரு குவியலில் தான் காரியம் இருக்கிறது.
கர்த்தருக்கு
ஸ்தோத்திரம்.
ஈ ஆத்தியம் இறங்கி போயவன் மடங்கி வந்தப்போ அம்பருக்கு ஏழு கூனையால் சரியா
முதலாவது இறங்கி போனவன் திரும்பி வந்த பொழுது அவன் எது சரியான குயில் என்று தெரியாமல் அவன் ஆச்சரியப்பட்டான்.
இன்னும் அதுபோலையான சம்பவிச்சிருக்கிறது. அவட ஒரு கூனை இவட ஒரு கூனை அவட ஒரு கூனை இவட ஒரு கூனை ஏசு வரும்போ அம்பருக்கு
இன்னும் கூட அவள் தான் சம்பவித்திருக்கிறது. அங்கே ஒரு குவியல் இங்கே ஒரு குவியல் அங்கே ஒரு குவியல் ஏசு வரும்பொழுது அவரும் கூட அப்படிதான் ஆச்சரியப்படுவார்.
மணல் கூனைகள் போல சபைகள் உயரும்.
மணல் குவியல்கள் போல இன்றைக்கு சபைகள் உயர்ந்து கொண்டே இருக்கிறது.
ஒரு கூனையில் மாத்திரமே காரியம் உள்ளுள்ள காரியம் மறக்கிறது.
என்றாலும் கூட அந்த ஒரே ஒரு குவியலில் தான் காரியம் இருக்கிறது என்பதை நீங்கள் மறந்துவிடவில்லை.
சபை மாத்திரமான சத்திய சபை.
ஒரே ஒரு சபைதான் உண்மை உள்ள ஒரு சபை.
ஒரு சபை மாத்திரமான சத்திய சபை.
ஒரே ஒரு சபைதான் உண்மை உள்ள ஒரு சபை.
அதாவது இயேசுவின் சபை.
அதுதான் இயேசுவின் சபை.
அதனே சேர்க்குவதாய்த்தான் இயேசு வருகிறார்.
அதை சேர்க்கும்படியாகத்தான் இயேசு வருகிறார்.
ஆகையால் பிரிய சகோதரா சகோதரி நீ வஞ்சிக்கப்படாதே. சத்திய சபை ஏதானு கண்டுபிடிச்சு அதில் நிற்கணும்.
ஆகவே அருமையான சகோதரனே சகோதரியே நீங்கள் வஞ்சிக்கப்படாதபடி உண்மையான சபை என்பதை கண்டுபிடித்து அதிலே காணப்பட வேண்டும்.
சத்திய சபை ஏதானு கண்டுபிடிக்க ஒரு புத்திமுட்டாய காரியமாக தோர்ந்து.
சத்தியமான உண்மையான ஒரு சபை என்பதை கண்டுபிடிப்பதே கஷ்டமான ஒரு காரியமாய் மாறியிருக்கிறது.
அவருடையோ இவருடையோ எந்தையோ அபிப்பிராயம் நீங்கள் எடுக்கின்ற பைபிள் எந்த பரையுன்னு நோக்காம்.
அவருடைய இவருடைய என்னுடைய அபிப்பிராயங்களை நீங்கள் எடுத்துக்கொள்ள வேண்டாம். வேதம் என்ன சொல்கிறது என்பதை மாத்திரம் நீங்கள் சிந்தித்தால் போதும்.
சத்திய வேத புஸ்தகத்திலூடைய சத்திய சபை ஏதானு கண்டுபிடிக்க.
சத்திய வேதத்தின் மூலமாக உண்மையான ஒரு சபை எது என்பதை நீங்கள் கண்டுபிடிக்கலாம்.
என்னையோ நீங்களுடையோ அபிப்பிராயத்தின் விட விலையில்லை.
என்னுடைய உங்களுடைய அபிப்பிராயத்திற்கு இங்கே விலையில்லை.
தெய்வத்தின் ஸ்தோத்திரம்.
கர்த்தருக்கு ஸ்தோத்திரம்.
பைபிள் என்று பரையின தெய்வ வசனமா.
பைபிள் என்று சொல்வது தேவனுடைய வார்த்தை.
இது சொர்க்கத்தில் ஸ்திரமாக இருக்கின்றது.
இது பரலோகத்தில் ஸ்திரமாக்கப்பட்டிருக்கிற ஒன்று.
வள்ளிக்கோ புள்ளிக்கோ மாற்றம் வருத்துவான் ஒரு ஒற்றவத்திற்கும் சாத்தியம்.
இதில் ஒரு எழுத்திற்குமோ எழுத்திற்கு கூட யாரும் யாதொரு மாற்றத்தை உருவாக்க முடியாது.
சொர்க்கீய பிரமாணங்களால் நிறைஞ்சிருக்கின்றது.
பரலோக பிரமாணங்களினால் நிரம்பியிருக்கிறது.
தெய்வ வசனம் என்று பரையின தெய்வ சபையேதான்.
தெய்வ தெய்வ தேவனுடைய வசனம் தேவ சபை எதுவும் என்று சொல்கிறது.
சபைக்கு அநேக நாமங்கள் பைபிளில் கொடுத்துட்டு
தேவனுடைய சபைக்கு வேதத்திலே அநேக பெயர்கள் கொடுக்கப்பட்டிருக்கிறது. கர்த்தருக்கு ஸ்தோத்திரம்.
அதில் ஒன்றான விசுத்த மந்திரம் என்று பரையும்.
அதில் ஒன்றுதான் பரிசுத்த ஆலயம்.
எபேசிய லேகனம் 2:20 முதலுள்ள வாக்கியங்கள்.
எபேசிய நிருபம் 2:20 முதல் வாசிக்கும் பொழுது
நாம் இங்கே வாசிக்கிறோம்.
இப்படியா வாசிக்கிறோம்?
கிறிஸ்து இயேசு தன்னே மூலக்கல்லாய் இருக்கே நீங்களே அப்போஸ்தலன்மாரும் பிரவாசகன்மாரும் என்ற அடிஸ்தானத்தின் மேல் பணியப்பட்டு.
அப்போஸ்தல தீர்க்கதரிசி என்பவருடைய அஸ்திவாரத்தின் மேல் கட்டப்பட்டவர்களுமாய் இருக்கிறீர்கள். அதற்கு இயேசு கிறிஸ்து தாமே மூலைக்கல்லாய் இருக்கிறார்.
தெய்வத்தின் ஸ்தோத்திரம்.
கர்த்தருக்கு ஸ்தோத்திரம்.
தெய்வ சபை ஏதானு வசனத்திலூட நாம் அன்வேஷிக்கிறோம்.
தேவனுடைய சபை எதுவென்று வசனத்தின் மூலமாக நீங்கள் கண்டுபிடிக்கலாம்.
தெய்வத்தின் சபையுடைய மூலக்கல் கிறிஸ்து இயேசுவா.
தேவனுடைய சபையின் மூலைக்கல் கிறிஸ்து இயேசு.
தெய்வத்தின் ஸ்தோத்திரம்.
கர்த்தருக்கு ஸ்தோத்திரம்.
அது இயேசுவின் அம்மா மரியா அல்ல.
அது இயேசுவின் தாயாகிய மரியாள் அல்ல.
அது பத்ரோஸ் அல்ல. அது பவுலோஸ் அல்ல.
அது பேதுருவும் அல்ல. பவுலும் அல்ல.
தெய்வத்தின் ஸ்தோத்திரம்.
கர்த்தருக்கு ஸ்தோத்திரம்.
இந்த தெய்வ சபையுடைய மூலக்கல்
ക്രിസ്തുവായിരിക്കുന്നതാണ്
ദൈവസഭ.
മൂലക്കൽ ക്രിസ്തുവായിരിക്കുന്നതാണ് ദൈവത്തിന്റെ സഭ.
ദൈവത്തിന് സ്തോത്രം,
കർത്താവിന് സ്തോത്രം.
എന്നാൽ ഇനി പത്രോസിനോട് ചോദിക്കാം, പത്രോസേ അങ്ങാണോ ക്രിസ്തു സഭയുടെ മൂലക്കല്ലെന്ന്?
അപ്പടിയാണാൽ പേതുരുവിടത്തിൽ കേൾപ്പോം, പേതുരുവേ അതുതാണ് ആ സഭയും മൂലക്കൽ.
അങ്ങാണോ സഭയുടെ മൂലക്കല്ല്?
അങ്ങേതാണ് സഭയിൽ മൂലക്കൽ ഇരിക്കുന്ന.
പത്രോസ് എന്ത് മറുപടി പറയും?
പേതുരു എന്ന ബദൽ ചൊല്ലുവാൻ,
ഞാനല്ലേ. പത്രോസ് ചൂണ്ടിക്കാണിക്കും, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട്.
പേതുരു തന്റെ കരത്തെ നീട്ടി ചുട്ടിക്കാട്ടിയവൻ ചൊല്ലുവാൻ, ഞാനല്ലേ ജീവനുള്ള കല്ലായ അവരിടത്തിലേ നിങ്ങൾ വരവേണ്ടും.
ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൽ നാം അതാണ് വായിക്കുന്നത്.
ഒന്ന് പേതുരു രണ്ടാം അധ്യായത്തിൽ അതിൽ നാം വാസിക്കണോ?
ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്.
നിങ്ങൾ ജീവനുള്ള കല്ലായി അവരിടത്തിൽ വരവേണ്ടും.
പത്രോസും ചൂണ്ടിക്കാണിച്ചതും മൂലക്കല്ലായി യേശു ക്രിസ്തുവിനെ.
പത്രോസ് പേതുരും കൂടെ ചുട്ടിക്കാട്ടിയത് മൂലക്കല്ലായി യേശു ക്രിസ്തുവിനാണ്.
ദൈവത്തിന് സ്തോത്രം,
കർത്താവിന്
സഹോദരി സഹോദരന്മാരെ,
അരുമയാണ് സഹോദര സഹോദരികളെ,
ദൈവസഭയുടെ മൂലക്കല്ല് പത്രോസ് അല്ല, യേശുവിന്റെ അമ്മ മറിയയല്ല, പൗലോസുമല്ല.
ദൈവരുടെ സഭയും മൂലക്കൽ പേതുരുമല്ല, പൗലുമല്ല, യേശുവിൻ തായാകിയ മറിയാരുമല്ല.
അത് ക്രിസ്തു യേശു തന്നെ.
അത് യേശു ക്രിസ്തു താൻ.
അത് ശോധന ചെയ്യപ്പെട്ടതല്ല,
അത് പരീക്ഷിക്കപ്പെട്ടതാണ് ഒരു കൽ.
അത് വിലയേറിയതല്ല,
അത് വിലയേറപ്പെട്ട ഒരു കൽ.
ഉറപ്പുള്ളതല്ല,
അത് ദൃഢസ്ഥിരമുള്ള കൽ.
ബലമുള്ളതല്ല,
ബലമുള്ളതാണ് കൽ.
ഇടപ്പെട്ടിരിക്കുന്നതല്ല,
യോനിലേ വഹിക്കപ്പെട്ടിരിക്കുന്നതാണ് ഒരു കൽ.
അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ഓടിപ്പോകയില്ല,
അവനിൽ വിശ്വാസമായിരിക്കുന്നവർ ഒരുപോലും
അല്ലാത്തവൻ ഓടിപ്പോകുമെന്നുള്ളത് സത്യം തന്നെയാണ്.
അതിന്റെ അർത്ഥം എന്നെ ഒരു ചെല്ലാ വിശ്വാസിക്കാത്തവർ ഓടിപ്പോകാറുണ്ടല്ലോ.
നമ്മുടെ മൂലക്കല്ലായിരിക്കാൻ അവൻ നമുക്ക് ഉറപ്പുള്ള അടിസ്ഥാനമായി മൂലക്കല്ലായിരിക്കും.
അവൻ നമുക്ക് ദൃഢസ്ഥിരമായി മൂലക്കല്ലായി മാറിയിരിക്കുന്ന
സഭയുടെ മൂലക്കല്ലായിരിക്കുന്നു.
ദൈവത്തിന്റെ സഭയും മൂലക്കല്ലായിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം,
കർത്താവിന് സ്തോത്രം.
രണ്ടാമതായി സഭയ്ക്ക് അടിസ്ഥാനങ്ങളുണ്ട്.
രണ്ടാമതായി സഭയ്ക്ക് അസ്ഥിഭാരങ്ങളുണ്ട്.
അപ്പോസ്തലനായ പൗലോസും അതാണ് വ്യക്തമാക്കുന്നത്.
അപ്പോസ്തലനായ പൗലും കൂടെ ഇതാണ് വെളി
തെളിവാക്കുകയാണ്.
മൂലക്കല്ലായിരിക്കുന്നു.
നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടും.
അപ്പോസ്തലത്തിന്റെ അസ്ഥിഭാരത്തിന്മേൽ കത്തുകിടാറിന്റെ
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ എവിടെയെങ്കിലും നിൽക്കുവാനല്ല.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പറ്റിയാണ് ദൈവന്റെ ജനങ്ങൾ എങ്കാവും നിൽക്കുവേണ്ടതിന്റെ അർത്ഥമല്ലേ?
അവരുടെ ജീവിതത്തിൽ ഒരു ശരിയായ വേർപാട് ആവശ്യമാണ്.
അവരുടെ ജീവിതത്തിനോട് ശരിയാണ് വേർപെടൽ അവശ്യം.
ദൈവത്തിന് സ്തോത്രം,
കർത്താവിന് സ്തോത്രം.
വേർപെടേണ്ടവയിൽ നിന്ന് പൂർണ്ണമായി വേർപെട്ടിരിക്കണം.
ദൈവത്തിൽ നിന്ന് വേർപിരിയ വേണ്ടുമോ? അവരിൽ നിന്ന് പരിപൂർണമായി വേർപിരിയ വേണ്ടും.
ശുദ്ധ പൗലോസ് കൊരിന്ത്യർ കരുതുന്ന രണ്ടാം ലേഖനം വായിക്കുമ്പോൾ,
പരിശുദ്ധ പൗലോസ് കൊരിന്ത്യർ കരുതുന്ന രണ്ടാം ലേഖനം വാസിക്കുമ്പോൾ,
അതിന്റെ ആറാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു.
അതിന് ആറാം അധികാരം കടൈസി പകുതിയിലെ എപ്പടിയാണ് വാസിക്കുന്നത്?
നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലപ്പെടക്കൂടരുത്.
നിങ്ങൾ അവിശ്വാസികളോട് ഐക്യപ്പെടവേണ്ട.
നീതിക്കും അധർമ്മത്തിനും എന്തോ ഒരു ചേർച്ച.
നീതിക്കും അനീതിക്കും സംബന്ധമേത്?
വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ?
ഒളിക്കും ഇരുളുക്കും ഐക്യമേത്?
ക്രിസ്തുവിനും ബലയാലും തമ്മിൽ എന്ത് പൊരുത്തം?
ക്രിസ്തുവിനും പേടിയാളുക്കും ഇസയേത്?
വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി?
അവിശ്വാസിയുടെ വിശ്വാസിക്ക് എന്ത് പങ്കിയേത്?
ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത?
ദേവരുടെ ആലയത്തിനും വിഗ്രഹങ്ങൾക്കും എന്ത് സംബന്ധം?
നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ?
നാം ജീവനുടെ ദേവരുടെ ആലയമായിരിക്കണോ?
അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും.
ഞാൻ അവരുടെ വാസം പണി അവരുടെ ഉലാവി.
ഞാൻ അവർക്ക് ദൈവം, അവർ എനിക്ക് ജനവുമായിരിക്കും.
അവർ ദേവനായിരിക്കേൻ, അവരുടെയും ജനങ്ങളായിരിക്കും.
ദൈവമരുളി ചെയ്തിരിക്കുന്നു, മനുഷ്യരാരും പറഞ്ഞിരിക്കുന്നല്ല, ദൈവമരുളി ചെയ്തിരിക്കുന്നു.
ദൈവൻ ചൊല്ലിയിരിക്കാറ്, മനുഷ്യരാരും ചൊല്ലവില്ല.
ഈ വാക്യങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യാഖ്യാനം ആവശ്യമില്ല.
ഇന്ന വസനങ്ങൾക്ക് വിശേഷത്തിലാണ് വ്യാഖ്യാനം ആവശ്യമില്ല.
വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും.
അതെ, വാസിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് പുരിഞ്ഞുവിടും.
നിങ്ങൾ എപ്രകാരം ജീവിക്കണം,
നിങ്ങൾ എപ്പോഴും ജീവിക്ക വേണ്ടും.
അടുത്ത വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു.
അടുത്ത വസനത്തിൽ ഇപ്പടിയാണ് വാസിക്കുന്നത്.
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു ഓർവട്ടിരിപ്പീ.
അവനവടിനാൽ നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് പിരിന്തുപോയി
എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു.
എന്റെ കത്ത ചൊല്ലുകരാ,
അശുദ്ധമായതൊന്നും തുടരുത്.
അശുദ്ധമാണെന്ന് നീ തുടരേണ്ട.
എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്,
അപ്പോൾ ഞാൻ ഉങ്ങളെ ഏറ്റുകൊണ്ട്,
ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി.
ഞാൻ ഉങ്ങൾക്ക് പിതാവായിരിപ്പേൻ, നിങ്ങൾ എനിക്ക് കുമാരനും കുമാരത്തികളുമായിരിപ്പീർ. കർത്തർക്ക് സ്തോത്രം.
ചിലർ ചോദിക്കും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പഴയ സ്ഥലത്ത് തന്നെ നിന്നാൽ എന്താ?
ചിലർ കേൾവി കേൾപ്പാറുകൾ, രക്ഷിക്കപ്പെട്ട് ഞാൻ സ്ഥാനമെടുത്ത വിഷയം പറ്റത്തില്ല, പഴയ സഭയിലേ ഇരുന്നാൽ എന്നെ കേൾപ്പാറുകൾ.
കേരളത്തിൽ അതൊരു വെല്ലുവിളിയായി തീർന്നിരിക്കുക.
ഇന്ത്യക്ക് കേരളത്തിൽ ഒരു സവാലായി മാറിയിരിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം,
കർത്തർക്ക് സ്തോത്രം.
എവിടെ നിന്നാൽ എന്താണ്?
എങ്കേ ഇരുന്നാൽ എന്ന്?
എവിടെ ഇരുന്നാൽ എന്താണ്?
ജീവിച്ചിരുന്നാൽ എന്നെ
പരിശുദ്ധമായി ജീവിച്ചാൽ പോരെ
പരിശുദ്ധമായി ജീവിച്ചാൽ പോരാതാ
ഇവിടെ നിന്നാൽ പരിശുദ്ധമായി ജീവിക്കാൻ കഴിയുകയില്ല
എങ്കേ ഇരുന്നാലും പരിശുദ്ധമായി ജീവിക്ക മുടിയാതെ
എവിടെങ്കിലും ഇരുന്നാൽ പരിശുദ്ധമായി ജീവിക്കാൻ കഴിയില്ല
എങ്കാതെ ഇരുന്നാൽ പരിശുദ്ധമായി ജീവിക്ക മുടിയാതെ
എവിടെങ്കിലും ഇരുന്നാൽ യേശുവിന്റെ വരവിൽ പോകാൻ കഴിയില്ല
എങ്കാതെ ഇരുന്നാൽ യേശുവിന്റെ വരവിൽ പോകാൻ മുടിയാതെ
എവിടെങ്കിലും ഇരുന്നാൽ ദൈവസിംഹാസനത്തിൽ പോകാൻ കഴിയില്ല
എങ്കാതെ ഇരുന്നാൽ ദൈവരുടെ സിംഹാസനത്തിലേക്ക് പോകാൻ മുടിയാതെ
ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്
ഇപ്പടിയാ ഒരു പഴമൊഴി ഉണ്ട്
റോഡ്സ് ടു റോം എല്ലാ റോഡുകളും റോമിലേക്ക്
എല്ലാ റോഡുകളും റോമിലേക്ക് പോകുന്നതിന്റെ ഒരു പഴയ പഴമൊഴി ഉണ്ട്
ഇങ്ങനെ പഴഞ്ചൊല്ലുണ്ട്
ഇപ്പടിപ്പെട്ട ഒരു പഴമൊഴി ഉണ്ട്
ഏത് റോഡിൽ നിന്നാൽ എന്താണ് റോമിലേക്കാണ്
എന്ത് റോഡിൽ നിന്നാലും അത് റോമിലേക്ക് പോയി വിടുന്നുണ്ട് കത്തർക്ക് സ്തോത്രം
എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിൽ ചേരുന്നു
എല്ലാ നദികളും പുറപ്പെട്ട് സമുദ്രത്തിലേക്ക് പോയി ചേരുന്നത്
അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാൽ എന്താ
അപ്പടിയാണാൽ എങ്കിൽ ഇരുന്നാൽ
എല്ലാം ദൈവത്തിൽ ലയിക്കുന്നു
എല്ലാം ദൈവത്തിൽ തുടങ്ങുന്നത്
എല്ലാം ദൈവത്തിൽ ലയിക്കുന്നു അവസാനിക്കുന്നു
എല്ലാം ദൈവത്തിൽ മുടിയുന്നത്
നദികൾ ചെന്ന് സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ എല്ലാ സഭകളും ദൈവത്തിൽ ചെന്ന് ലയിക്കും
നദികൾ സഭയിലെ മുടികുന്നത് പോലെ എല്ലാ സഭകളും ദൈവനിൽ മുടികുന്നത് കർത്തർക്ക് സ്തോത്രം
എല്ലാ ബസ്സുകളും തൂത്തുക്കുടിക്ക് ഉള്ളതല്ല എന്നുള്ളത് സത്യമാണ്
എല്ലാ ബസ്സും തൂത്തുക്കുടിക്ക് പോകാതെന്നത് സത്യം ഉണ്മയാണ്
നിങ്ങൾക്ക് തൂത്തുക്കുടിക്ക് പോകണമെങ്കിൽ തൂത്തുക്കുടിക്ക് പോകുന്ന ബസ്സിൽ തന്നെ കയറണം
നിങ്ങൾ തൂത്തുക്കുടിക്ക് പോകേണ്ടുമാനാൽ തൂത്തുക്കുടിക്ക് പോകുന്ന ബസ് ഏറെ വേണ്ടും
കോയമ്പത്തൂർ ബോർഡ് വെച്ചിരിക്കുന്ന ബസ്സിൽ കയറി എനിക്ക് തൂത്തുക്കുടിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുക
കോയമ്പത്തൂർ ബോർഡ് വെച്ചിരിക്കുന്ന ബസ്സിലേറി തൂത്തുക്കുടിക്ക് പോകണമെന്ന് മനസ്സിലാൽ പോകാൻ മുടിയാതെ
സഹോദര എല്ലാ ബസ്സും തൂത്തുക്കുടിക്ക് ഉള്ളതല്ല
അരുമയാണ് സഹോദരനെ എല്ലാ ബസ്സും തൂത്തുക്കുടിക്ക് ഉള്ളതല്ലേ കത്തർക്ക് സ്തോത്രം
എല്ലാ റോഡുകളും റോമിലേക്കുള്ളതാണ് പക്ഷേ യെരുശലേമിലേക്കുള്ളതല്ല
എല്ലാ റോഡുകളും റോമിലേക്കുള്ളതാണ് ആ യെരുശലേമിലേക്കുള്ളതല്ലേ
പഴമൊഴിയിൽ നിന്ന് നിവർത്തിയായിക്കൊണ്ടിരിക്കുക
അന്ത പഴമൊഴി ഇൻഡെക്സ് നിറവേറിക്കൊണ്ടിരിക്കുന്നത്
റോഡുകളും ഇന്ന് റോമിലേക്ക് പോയിക്കൊണ്ട്
എല്ലാ റോഡുകളും റോമിൽ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നത്
നമ്മുടെ ലക്ഷ്യമോ പുതിയ
നമ്മുടെ ലക്ഷ്യമോ പുതിയ യെരുശലേം
നമ്മുടെ ലക്ഷ്യം ദൈവ സിംഹാസനം
നമ്മുടെ ലക്ഷ്യമോ ദൈവയുടെ സിംഹാസനം
അനേക റോഡുകളില്ല ഒരു റോഡ് മാത്രം
അങ്ങനെ പോകുന്നവർക്ക് പല റോഡുകളില്ലേ ഒരേ ഒരു റോഡ്
ഒരു
വഴി ഉണ്ട് അത് പരിശുദ്ധ വഴി
നിങ്ങൾ പുതിയ യെരുശലേമിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു
നിങ്ങൾ പുതിയ യെരുശലേമിലേക്ക് പോകാൻ മുടിയാ വിരുമുകീരുക
സിംഹാസനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു
ദൈവയുടെ സിംഹാസനത്തിൽ പോകാൻ മുടിയാ വാഞ്ചിക്കുക സത്യവഴിയിൽ സത്യവഴിയിൽ നിങ്ങൾ നടന്നു വരവേണ്ടും
യെരുശലേമിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ കൈയുയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ട് ദൈവത്തിന് മഹത്വം
ഉണ്ട്
എനിക്ക് വളരെയേറെ സന്തോഷമായിരിക്കും ഈ സത്യവഴിയിലൂടെ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു
ഇത്രയും പേരും സത്യവഴിയിൽ നടക്കുമ്പോൾ ആ തീരുമാനത്തിൽ മികവും സന്തോഷം
ദൈവത്തിന് സ്തോത്രം
കർത്തർക്ക് സ്തോത്രം
നമ്മുടെ ലക്ഷ്യം പുതിയ യെരുശലേമും
നമ്മുടെ ലക്ഷ്യം പുതിയ യെരുശലേമും സിയോനുമായിരിക്കും
നമ്മെ ചേർക്കുവാൻ യേശു വരാൻ പോകും
അങ്ങേ നമ്മെ ചേർക്കുമ്പോഴാക യേശു വരുകരാ
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം
എവിടെ നിന്നാലും പോരാ
എങ്ങേ ഇരുന്നാലും പോരാ
നിങ്ങളെ നടത്തുന്നവർ ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക
നിങ്ങളെ നടത്തുന്നവർ ആരെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അവർക്ക് നടുവിൽ നിന്ന് പുറപ്പെട്ട് പിരിന്തുപോയി
അശുദ്ധമായതൊന്നും തുടരുത്
അശുദ്ധമായതിനെ തൊടാതിരുന്നു
ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവ് നിങ്ങൾ എനിക്ക് പുത്രന്മാർ
അപ്പോൾ ഞാൻ ഉങ്ങൾ ദേവനായിരിക്കേ ഞാൻ ഉങ്ങൾക്ക് പിതാവായിരിക്കേ നിങ്ങൾ എനിക്ക് കുമാരനും കുമാരസ്ഥികളുമായിരിക്കും
വേർപെടേണ്ടവയിൽ നിന്ന് വേർപെടേണം
അവരെ എവറ്റിൽ നിന്ന് നിങ്ങൾ വേർപിരിയ വേണ്ടുമോ അവറ്റിൽ നിന്ന് വേർപിരിയ വേണ്ടും
അപ്പോസ്തോലന്മാരോട് കൂട്ടായ്മ
വേർപിരിന്ത് അപ്പോസ്തലരുടെ ഐക്യത്തിലെ വര വേണ്ടും
മൂലത്തല്ലാകുന്ന ക്രിസ്തുവിന്മേൽ അപ്പോസ്തോലന്മാർ പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ
ഊളക്കല്ലാകിയ ക്രിസ്തുവിന്മേൽ അപ്പോസ്തലർ തിരുക്കദർശികളുടെ അസ്തിവാരത്തിന്മേൽ കെട്ടപ്പെട വേണ്ടും
അവർക്ക് മാത്രമേ നിങ്ങളെ ദൈവസിംഹാസനത്തിൽ കൊണ്ടുപോയി എത്തിക്കുവാൻ
അവർക്ക് മാത്രമേ ഉങ്ങളെ ദൈവന്റെ സിംഹാസനത്തിൽ കൊണ്ടുപോയി ചേർക്ക മുടിയും
ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴെ പഠിച്ച ഒരു കഥ ഇപ്പോഴും ഓർക്കും
ഞാൻ സ്കൂളിൽ പഠിച്ചതാണ് വേളയിൽ പഠിച്ച ഒരു കഥ എനിക്ക് ഇപ്പോഴും ഞാപകത്തിൽ വരുന്നത്
ഒരു കോഴിക്കുഞ്ഞ് ഇങ്ങനെ ചികഞ്ഞ് തിന്നുകൊണ്ടിരിക്കുക
ഒരു കോഴിക്കുഞ്ഞ് ഇപ്പടിയാണ് കിളറി തിന്നുകൊണ്ടിരിക്കുന്നത്
പെട്ടെന്ന് ഒരു പ്ലാവിന്റെ ഇല പഴുത്തതിന്റെ പഴുത്ത ഇല അടർന്ന് അതിന്റെ തലയിൽ വീണു
അപ്പോഴത് ഒരു പലാമരത്തിന് ഇളയിൽ പഴുത്ത ഇലയിൽ അതിന് തലയിൽ വീണത്
അത് ഉടനെ വരണ്ട് ഓടാൻ തുടങ്ങി
ഉടനെ അത് ഭയന്ന് ഓടത്തുടങ്ങിയത്
അത് വിചാരിച്ചു വാനം ഇടിഞ്ഞു വീഴുകയാണ്
അപ്പോൾ അത് നിമിത്തത് വാനം ഇടിഞ്ഞ് വിഴുന്നു വിട്ടതിന്റെ
അത് അലറി അലറി കരഞ്ഞുകൊണ്ട് അമ്മ കോഴിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു അമ്മയമ്മേ വാനം ഇടിഞ്ഞു വീഴുക
അത് ഭയന്ന് സത്യമിട്ടുകൊണ്ട് ആ തായ്ക്കോഴിയുടെ പോയി ചൊല്ലിയത് തായ് അമ്മാന്റെ വാനം ഇടിഞ്ഞ് വിഴുന്നു വിട്ടത്
അമ്മക്കോഴി ഉടനെ സിഗ്നൽ കൊടുത്തു ബാക്കി കുഞ്ഞുങ്ങൾക്കല്ല കുഞ്ഞുങ്ങളെ വാനം ഇടിഞ്ഞു വീഴുന്നു നമുക്ക് ഓടി രക്ഷപ്പെടാം
ഉടനെ തായ്ക്കോഴി മറ്റ കുഞ്ഞുങ്ങൾക്ക് അടയാ സിഗ്നൽ കൊടുത്തത് വാനം ഇടിഞ്ഞ് വിഴുന്നു വിട്ടതിന്റെ ഉടനെ എല്ലാ കുഞ്ഞുങ്ങളും കീഴ് വന്നത്
അമ്മയും കുഞ്ഞുങ്ങളുമായി ചേർന്ന് ഓടുകയാണ്
അപ്പോൾ തായും എന്ത കുഞ്ഞുങ്ങളും ചേർന്ന് ഓടുകയാണ്
ഇങ്ങനെ വളരെ പരക്കം പാഞ്ഞ് വെപ്രാഹത്തോട് ഓടുമ്പോഴേ
അത് ഭയങ്കരതാണ് ഭയങ്കര കലക്കത്തോട് ഓടുമ്പോഴേ
വഴിയരികിൽ വേറെ ചില കോഴികൾ നിൽക്കുന്നു.
വഴിയിലെ വേറെ ചില കോഴികളും കൂടെ നിന്നുകൊണ്ടിരുന്നത്.
അവർ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ ധൃതിയിൽ പോകുന്നത്?
അപ്പോൾ മറ്റു കോഴികൾ ഇവകളെ പാത്ത് കേട്ടത്, നിങ്ങൾ എങ്കിൽ ഇവിടെ വേഗമാ പോരുക.
അയ്യോ, വാനം ഇടിഞ്ഞു വീഴുന്നു, ഞങ്ങൾ ഓടി രക്ഷപ്പെടുക.
അയ്യോ, വാനം ഇടിഞ്ഞു വിഴുന്നു വിട്ടതാകെ ഞങ്ങൾ ഓടി തപ്പിച്ചു കൊള്ളുന്നു.
അപ്പൊ ഇവര് പറഞ്ഞു, അങ്ങനാണോ, എന്നാ ഞങ്ങളും കൂടെ വരാം.
അപ്പോൾ അവർ സൊന്നാകും, അപ്പടിയാ അപ്പടിയാണ്, ഞങ്ങളും കൂടെ വരും.
അവരും കൂടെ ചേർന്ന് ഓടാൻ
അവരും ചേർന്ന് ഓടത്തുടങ്ങിയാൽ
കുറെ മുൻപോട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ
കൊഞ്ചം മുന്നാകൾ പോണപ്പോഴത്
പിന്നെയും പിന്നെയും വഴിയരിയിൽ നിന്ന കോഴികളെല്ലാം ഈ കൂട്ടത്തിൽ ചേർന്ന്
മറുപടിയും വഴിയിലിരുന്ന കോഴികളെല്ലാം ഇന്ന കൂട്ടത്തോടുകൂടെ ചേർന്നുകൊണ്ട്
അവരുടെ സഭയിലെ ആത്മാക്കളുടെ എണ്ണം പെരുകി പെരുകി വരുന്നു.
അവരുടെ സഭയിലെ ആത്മാക്കളും എണ്ണിക്ക ഇന്ത്യക്ക് പെരുകി പെരുകി വരുന്നത്.
ഇങ്ങനെ ഒരു വലിയ ഗ്യാങ് ആയിട്ടൊരു ജാഥ പോലെ പോവുകയാണ്.
ഇന്ത്യക്ക് പെരിയ ഒരു കൂട്ടമാകൾ പോയിക്കൊണ്ടിരിക്കുന്നു.
അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്താണ്,
അപ്പടി പോകുന്നതാണ് വേളയിൽ,
ഒരു വഴിയരികിൽ ഒരു കുറുക്കൻ രാവിലെ വെയിൽ കാഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നു.
വഴിയിലെ ഒരു നരി കാലയിലെ അങ്ങനെ ഒരു വെയിലിൽ കായ്ന്നുകൊണ്ടിരുന്നത്.
അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്, ദൈവം നമ്മുരാനെ എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരട്ടെ.
അത് ജപം പണ്ണിക്കൊണ്ടുതാൻ വെളിയെ വന്നത്. ആണ്ടവരെ എനിക്ക് എപ്പോഴും വഴി കാട്ട വേണ്ടുമെന്ന്.
അപ്പോഴാണ് ഈ ജാഥ ഇങ്ങനെ വരുന്നത്.
അപ്പോഴിതാണ് കൂട്ടം വന്നുകൊണ്ടിരുന്നത്, പരിവാരം വന്നുകൊണ്ടിരുന്നത്.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
കുറുക്കൻ ചോദിക്കുക, നിങ്ങളെല്ലാം കൂടെ എവിടെ പോവുകയാണ്?
നരി കേട്ടത്, നിങ്ങൾ എങ്കിൽ പോകുന്നീർ?
അപ്പോ ഇവരെല്ലാം കൂടെ പറഞ്ഞു, വാനം ഇടിഞ്ഞു വീഴുന്നു, ഞങ്ങൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓടുക.
ഇവരെല്ലാം സൊന്നാർ, വാനം എടുത്ത് വിടുകയാവും, നിങ്ങൾ തപ്പിച്ചുകൊള്ള മുടിയാ ഓടുകയോ എന്ന് സൊന്നാർ.
കുറുക്കന്റെ ഉള്ളിൽ ചിരി പൊട്ടി.
അപ്പോൾ നരിക്കുള്ള ഒരു
സിരിപ്പൊട്ടി ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ ഈ ഓടുന്നത്?
മെതുവാകെ നരി കേട്ടത്, നിങ്ങൾ എങ്കിൽ പോകുക?
നിങ്ങൾ എവിടെ ഓടി രക്ഷപ്പെടാൻ പോകുക?
എന്തിടത്തിൽ പോയി തപ്പിച്ചുകൊള്ള മുടിയാ പോകുക?
അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
അത് ഞങ്ങൾക്ക് തെരിയാതെ
എങ്കിലും ഞങ്ങൾ ഓടുകയാണ്.
എന്തായാലും ഞങ്ങൾ ഓടുകയോ.
അപ്പോൾ ഈ കുറുക്കൻ പറഞ്ഞു, നിങ്ങൾ അല്പം ഒന്ന് നിൽക്ക.
അപ്പോൾ നിന്ന് നരി സൊന്നത്, നിങ്ങൾ കൊഞ്ചം നില്ലുങ്ങൾ,
നിങ്ങൾക്കൊരു സുരക്ഷിതമായ സ്ഥലം ഞാൻ കാണിച്ചത്.
അപ്പോൾ നിങ്ങൾക്ക് പാലുകാപ്പാനൊരിടത്തെ ഞാൻ കാണിച്ചു കൊടുക്കേ.
വാനമിടിഞ്ഞു വീഴുകയാണല്ലോ, നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം.
വാനമിടിഞ്ഞു വീഴുന്നതല്ലോ, ഉങ്ങൾക്ക് പാലുകാപ്പാനൊരിടത്തെ ഞാൻ കാണിപ്പിക്കേ.
അയ്യോ, അതെവിടെയാണ്?
അത് എങ്കേ എന്ന് കേട്ടാൽ,
അതെവിടെയാണ്?
അത് എങ്കേ
ഞാൻ കാണിച്ചു തരാം, എന്റെ പുറകെ വന്നാണ്
ഞാൻ കാണിച്ചു തരുന്നത്. എന്റെ പിന്നാലെ വാരുങ്ങൾ.
കുറുക്കൻ മുമ്പേ നടക്കാൻ,
നരി മുന്നാൽ പോകാൻ ആരംഭിച്ചത്,
കോഴിക്കൂട്ടം പുറകെ ഇങ്ങനെ പോകും,
കോഴിക്കൂട്ടം പിന്നാൽ പോകാൻ ആരംഭിച്ചത്.
വലിയ സന്തോഷം, വലിയ സന്തോഷം, പുതിയ പാസ്റ്ററെ കിട്ടിയല്ലോ.
അവർക്ക് പുതിയ പാസ്റ്റർ കിടത്തപടിനാൽ വലിയ സന്തോഷം.
ദൈവത്തിന് സ്തോത്രം,
കർത്തർക്ക് സ്തോത്രം.
അവരിങ്ങനെ സന്തോഷമായി മുൻപോട്ട് പോകും.
അവരെ സന്തോഷമായി മുന്നാൽ പോയിക്കൊണ്ടിരുന്നാൽ
പോയി പോയി കുറെ അങ്ങോട്ട് പോയപ്പോ
അവർ കൊഞ്ഞു കൊഞ്ഞമാകെ മുൻപോട്ട് പോണ പോലെ
ചെന്ന് കയറിയത് എവിടാന്നറിയാം?
കുറുക്ക് നരി എങ്കിൽ പോയെന്ന് തരുമോ?
എന്ന് കയറിയത് അതിന്റെ ഗുഹയിലെ,
അത് തന്റെ ഗുഹയിൽ പോയി ഏറിയത്.
കോഴികളെല്ലാം അതിന്റെ പിന്നാലെ, അതിനകത്തേക്ക്
കോഴികളെല്ലാം അതിന് പിന്നാലെ അതക്കുള്ളാകെ പോണത്.
അകത്ത് കയറിയ ഒരെണ്ണവും കൃപയാൽ പിന്നെ പുറത്തു വന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
ഉള്ളേ പോലെ ഒന്നും കൂടെ കൃപയിനാൽ വെളിയെ വരവില്ല എന്നതാണ് ഉണ്മ.
ദൈവത്തിന്
സ്തോത്രം.
ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന്
അറിയാം? തെരുമാ,
നിങ്ങൾ അല്പം ചിരിച്ചു കൊള്ളുക, കുഴപ്പമില്ല, എങ്കിലും ഒന്ന് ചിന്തിക്കുക കൂടെ ചെയ്യേ.
നിങ്ങൾ കൊഞ്ചം ചിരിച്ചുകൊണ്ടാൽ പറവായില്ല, ആണാൽ നിങ്ങൾ ചിന്തിക്ക വേണ്ടും.
ദൈവത്തിന്
സ്തോത്രം.
നടത്തുന്നവരാരാണ്?
നടത്തുന്നവർ യാ?
നിങ്ങൾ അപ്പോസ്തോലന്മാരാൽ നടത്തപ്പെടുന്നു.
നിങ്ങൾ അപ്പോസ്തോലന്മാരാൽ നടത്തപ്പെടുകീകളാ?
നിങ്ങളുടെ നടത്തിപ്പുകാർ ആരാണ്? നിങ്ങൾ ശരിയായി ഒന്ന് ചിന്തിച്ചു നോക്കുക.
നിങ്ങൾ ശരിയായി ഒന്ന് ചിന്തിക്ക വേണ്ടു.
അവർ അപ്പോസ്തോലന്മാരാണോ?
അവർ അപ്പോസ്തലരാ?
ദൈവത്തിന്റെ സഭയെ നടത്തേണ്ടത് അപ്പോസ്തോലിക പ്രതിഷ്ഠയുള്ളവരാണ്.
ദൈവനുടെ സഭയെ നടത്തവേണ്ടവർ അപ്പോസ്തല പ്രതിഷ്ഠയുള്ളവരാണ്.
ദൈവസഭയുടെ അടിസ്ഥാനം അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും.
ദൈവനുടെ സഭയിൽ അസ്തിഭാരം അപ്പോസ്തലകളും തീർക്കദർശികളും തന്നെ.
നിങ്ങളെ നടത്തുന്നവർ പുതിയ യെരൂശലേമിലേക്കാണോ നിങ്ങളെ കൊണ്ടുപോകുന്നത്?
നിങ്ങളെ നടത്തുന്നവർ പുതിയ യെരൂശലേമിലേക്കാണോ നിങ്ങളെ കൊണ്ടുപോകുന്നത്?
നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും.
നിത്യനാശത്തിൽ ഏതുവാങ്ങളെ കൊണ്ടുപോകാറുള്ള
അവരുടെ ലക്ഷ്യം എന്താണ്?
അവരുടെ ലക്ഷ്യം എന്നെ
അവരുടെ സ്വന്തം കാര്യസാധ്യം മാത്രം.
അവരുടെ സ്വന്തം കാര്യങ്ങൾക്കാത്താൻ
അപ്പോസ്തോലൻ പറയുന്ന എന്താണ്?
അപ്പോസ്തോലൻ എന്നെ ചൊല്ലുകാൻ,
നിങ്ങളിൽ ജീവനും ഞങ്ങളിൽ മരണവും.
നിങ്ങളിൽ ജീവനും ഞങ്ങൾക്കുൾ മരണവും.
ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും.
ഞങ്ങൾക്കുൾ മരണവും ഉങ്ങൾക്കുൾ ജീവനും.
അപ്പോസ്തോലന്മാർ ദൈവസഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവരാണ്.
അപ്പോസ്തോലൻ ദൈവസഭയ്ക്കാകെ ജീവൻ കൊടുക്കുന്നവർ.
ഒരു പിതാവിനെ പോലെ,
ഒരു പിതാവിനെ പോലെ,
ഒരു മാതാവിനെ പോലെ,
തായി പോലെ
തന്റെ സഭയ്ക്ക് വേണ്ടി അവൻ ജീവനെ കൊടുക്കും.
അവരുടെ സഭയ്ക്കാണ് അവൻ ജീവനെ കൊടുക്കേണ്ടത്.
ദൈവത്തിന് സ്തോത്രം,
കർത്തർക്ക് സ്തോത്രം.
നിങ്ങൾ വളരേണ്ടുന്നതിന് ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ കൊടുക്കുന്നു.
നിങ്ങൾ വളരുമ്പടിയാകെ ഞങ്ങൾ നിങ്ങളുടെ ജീവനെ കൊടുക്കുന്നു.
ഞാൻ ഈ സഭയിൽ കണ്ടത് അതുപോലെയുള്ള അപ്പോസ്തോലന്മാരെയാണ്.
ഞാൻ ഇന്ന് സഭയിൽ കണ്ടത് അപ്പടിപ്പെട്ട അപ്പോസ്തലരെ
തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സഭയിൽ നിൽക്കുന്നത്.
ആകവേ ഞാൻ ഇന്നേക്ക് ഇന്ന് സഭയിൽ നിൽക്കുന്നു.
ദൈവവചനത്തിലെ സത്യം ഞാൻ ഇവിടെ കണ്ടു.
ദൈവന്റെ വചനത്തിൻ സത്യം അത് ഉണ്മയെ ഞാൻ കണ്ടേ.
അപ്പോസ്തോലന്മാരെ ഞാൻ കണ്ടു.
അപ്പോസ്തലരെ ഞാൻ കണ്ടേ.
ലോകത്തിൽ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാത്തവർ ദൈവസഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ.
ലോകത്തിലെ തങ്ങൾക്കാകെ ജീവിക്കാത്തപടി ദൈവയുടെ സഭയ്ക്കാകെ ജീവിക്കവർ.
ദൈവത്തിന് സ്തോത്രം,
കർത്തർക്ക് സ്തോത്രം.
അപ്പോസ്തോലന്മാരെ കണ്ടുപിടിപ്പി.
അപ്പോസ്തലരെ കണ്ടുപിടിക്കുക.
ആരാണ് ഈ അപ്പോസ്തോലന്മാർ?
ആരുണ്ട് അപ്പോസ്തലർ?
ഇവരെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും?
ഇവരെ എങ്ങനെ എപ്പടി കണ്ടുപിടിക്കലാം?
വെളുത്ത ഉടുപ്പിട്ടത് കൊണ്ട് അപ്പോസ്തോലനാകുമോ?
വെള്ളി വസ്ത്രം ധരിച്ചത് കൊണ്ട് അപ്പോസ്തലരായി വിടുവാറുകളാ?
നാലു വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചത് കൊണ്ട് അപ്പോസ്തലനാകുമോ?
നാലു വർഷങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചവടിനാൽ അപ്പോസ്തലനായി വിടുവാർകളോ?
ബിഡി ബിരുദം ബിഡി പട്ടം എടുത്തതിനാൽ അപ്പോസ്തലനാകുമോ?
ബിഡി പട്ടമെല്ലാം പഠിച്ചെടുത്തവടിനാൽ അപ്പോസ്തലനായി വിടുവാർകളോ?
ഓനോ ഒരിക്കലുമല്ല.
അവർ ഒരുപോലും അപ്പോസ്തലനല്ല.
യേശു ഈ ലോകത്തിൽ വന്നിട്ട്
അത്ര യേശു ക്രിസ്തു ലോകത്തിൽ വന്ന്
ഞാൻ ആദ്യമായി ചെയ്തത്
അവർ മുതലാവതാണ് ചെയ്തത്
തന്നോടുകൂടെ ഇരിപ്പാൻ
തന്നോടുകൂടെ ഇരിക്കുമ്പോഴാകും
ഇറങ്ങിപ്പാൻ അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും
പ്രസംഗിക്കുമ്പോഴാകും അനുപമിടിയാവും പിശാചുകളെ വിരട്ടവും
ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും
പിശാചുകളെ വിരട്ടവും
പന്തിരുവരെ നിയമിച്ചു എന്ന് നാം വായിക്കുന്നു.
പന്തിരണ്ട് പേരെയും ഏർപ്പെടുത്തിനാൻ എന്ന് വാസിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
അപ്പോസ്തോലൻ എന്നുള്ള പദം
അപ്പോസ്തലൻ എന്നാണ് വാർത്ത.
അതിന് ഇംഗ്ലീഷ് പദം അപ്പോസ്റ്റൽ എന്നാണ്.
അതൊക്കെ ആംഗ്ല വാർത്ത അപ്പോസ്റ്റൽ എന്നതാണ്.
അത് അപ്പോസ്റ്റലോ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത്.
അത് അപ്പോസ്റ്റലോ എന്ന് ചൊല്ലുന്നതാണ് ഗ്രീക്ക് വാർത്തയിൽ നിന്ന് വന്നതാണ് ഒരു വാർത്ത.
അപ്പോസ്റ്റലോ എന്നുള്ള ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്ന.
അപ്പോസ്റ്റലോ എന്നതാണ് ഗ്രീക്ക് വാർത്തയിനർത്ഥം അനുപ്പപ്പെട്ടവൻ എന്നത്.
യഥാർത്ഥ അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ.
ഉണ്മയാണ് ഒരു അപ്പോസ്തലൻ എന്ന് ചൊന്നാൽ അനുപ്പപ്പെട്ടവനെ അർത്ഥം.
യേശു പറയുന്നു
യേശു
എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു.
എന്റെ പിതാവ് എന്നെ അനുപ്പിക്കുന്ന പോലെ ഞാനും ഉങ്ങളെ അനുപ്പുകയും.
അപ്പോസ്തോലന്മാരെ കണ്ടുപിടിക്കാനുള്ള മാർഗം പറയുക.
അപ്പോസ്തലങ്ങളെ കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ ചൊല്ലുകയും.
ആരംഭത്തിലെ ഞാൻ പറഞ്ഞല്ലോ കർത്താവിന്റെ വരവിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ കൈയുയർത്തി അല്ലേലിയ പറയാൻ.
ഞാൻ ഏക്കടവേ ചൊന്നേം കർത്തരുടെ വരവിൽ പോകാൻ മുടിയാതെ വരുന്നവർ കൈകളെ ഉയർത്തി അല്ലേലിയ ചൊല്ലുകൾ എന്ത്.
ഒരിക്കൽ കൂടെ ഒരു അല്ലേലിയ പറഞ്ഞാട്ടെ കർത്താവിന്റെ വരവിൽ
പോകാൻ. നിങ്ങൾ പോകുമ്പോഴാ
വാഞ്ചിക്കുകയാണ് ക്രിസ്തുവേശുവിന്മേൽ
മൂളക്കല്ലാകിയ ക്രിസ്തു യേശുവിന്മേൽ
അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ
അപ്പോസ്തല തിരുക്കദർശികന്മാരുടെ അസ്ഥിവാരത്തിന്മേൽ
പണിയപ്പെടുന്ന ദൈവത്തിന്റെ സഭയാകുന്ന വിശുദ്ധ മന്ദിരത്തിൽ വരെയാണ്
കട്ടപ്പെടുന്നതാണ് ദൈവന്റെ സഭയാകിയ പരിശുദ്ധ ആലയമത്തിൽ വരവേണ്ട
അപ്പോസ്തോലന്മാരെ കണ്ടുപിടിക്കുക.
അതൊക്കെ അപ്പോസ്തലരെ കണ്ടുപിടിക്ക വേണ്ടത്.
അതിനുള്ള വിദ്യയാണ് വചനത്തിലൂടെ അതിനുള്ള വഴിയാണ് വചനത്തിലൂടെ ഞാൻ പറയുന്നത്.
അതർക്കുറിയ വഴിയെത്താൻ വസനത്തിന് മൂലമാണ് ചൊല്ലുകേ.
അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനാണ്.
ഒരു അപ്പോസ്തലൻ എന്ന് ചൊന്നാൽ അനുപ്പപ്പെട്ടവൻ.
യേശു ഇപ്രകാരം പറയുന്നു
യേശു ഇപ്പൊ ചൊല്ലുക
എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ
എന്നുടേ പിതാവ് എന്നെ അനുപ്പിക്കുന്ന പോലെ ഞാനും ഉങ്ങളെ അനുപ്പുകയും.
പിതാവായി ദൈവം പുത്രനായ ക്രിസ്തുവിനെ എങ്ങനെയാണ് അയച്ചത്?
പിതാവായി ദേവൻ കുമാരനായ ക്രിസ്തുവിനെ എപ്പടി അനുപ്പിനാർ?
അരക്കാശിന് മുതലും തലചായിപ്പാൻ ഇടവുമില്ല.
അരക്കാശ് മുതലില്ലാതെ തലസായിക്കൊരു ഇടമില്ലാതെ
ഒരിക്കലും ഒരു ശാസ്ത്രി യേശുവിനെ പിൻപറ്റുവാനായി വന്നു.
ഒരു ഓർമ്മയെ ഒരു ന്യായ ശാസ്ത്രി യേശുവിനെ പിൻപറ്റുമ്പോഴാ വന്ന.
യേശുവെ നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിൻപറ്റും.
യേശുവേ നീ എങ്ങേ പോനാലും ഞാൻ നിന്നെ പിൻപറ്റും.
യേശു പറഞ്ഞ മറുപടി എന്താണ്?
യേശുവിന്റെ ബദൽ എന്നെ
അവനൊരു ശാസ്ത്രിയാണ് ശാസ്ത്രം നന്നായി പഠിച്ചു.
അവനൊരു ന്യായ ശാസ്ത്രിയായിരുന്നാൻ
അവൻ ശാസ്ത്രം നന്നായി പഠിച്ചാളാണ്.
അവൻ ന്യായശാസ്ത്രം പഠിച്ചവരുമായിരുന്നു.
യേശു പറഞ്ഞ എന്താണെന്നറിയാം? കുഴിയുണ്ട്,
അരികൾക്ക് കുഴികളുണ്ട്,
ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്,
ആയത്ത് പറവകൾക്ക് കൂടുകളുണ്ട്,
മനുഷ്യപുത്രനോ തലയായിപ്പാൽ ഇടമില്ല,
മനുഷ്യകുമാരനൊക്കെ തലസായിക്ക് ഇടമില്ല. കർത്തർക്ക് സ്തോത്രം.
പറഞ്ഞതിന്റെ അർത്ഥം
സ്വന്നതിനർത്ഥം
മകനെ നിന്റെ ബിരുദം കൊണ്ടും പട്ടം കൊണ്ടും എന്നെ പിൻപറ്റാൻ കഴിയില്ല.
മകനെ ഉടനെ പട്ടം കൊണ്ടും അനുഭവം കൊണ്ടും എന്നെ പിൻപറ്റ മുടിയാത്.
നിന്റെ ബിരുദം കൊണ്ട് എന്നെ പിൻപറ്റാൻ കഴിയില്ല. നിന്റെ സ്കോളർ
ഉള്ളുടേ പട്ടം കൊണ്ട് നീ എന്നെ പിൻപറ്റ മുടിയാതെ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
കാരണം എനിക്ക് കുഴിയുമില്ല കൂടുമില്ല.
കാരണം എനിക്ക് കുഴിയുമില്ല കൂടുമില്ല.
നീ എന്നെ പിൻപറ്റണമെങ്കിൽ നിനക്ക് കൂടും കുഴിയും ഉണ്ടായിരിക്കരുതെന്നാണ് ഈ പറഞ്ഞത്.
നീ എന്നെ പിൻപറ്റ വേണ്ടുമാനാൽ ഉനക്കും കൂടെ കൂടും കുഴിയും ഇരിക്കക്കൂടാതെ.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
യേശുവിനെ പിതാവായി ദൈവം അപ്രകാരമാണ് ഭൂമിയിലേക്ക് അയച്ചത്.
യേശുവായി പിതാവായി ദൈവൻ അപ്പടിത്താണ് ഭൂമിയിലെ അനുപ്പിതാ.
യേശു പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുത്തിട്ട്
യേശു പന്ത്രണ്ട് അപ്പോസ്തലങ്ങളെ തിരഞ്ഞെടുത്ത
അവരോട്
പഠിച്ചാ
നിങ്ങൾക്ക് ലോകത്തിൽ ഒന്നും ഉണ്ടായിരിക്കരുത്.
നിങ്ങൾക്ക് ലോകത്തെ ഒന്നും ഉണ്ടായിരിക്ക വേണ്ട.
പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു.
എന്നുടേ പിതാവിനെ അനുപ്പിരുന്ന പോലെ ഞാനും ഉങ്ങളെ അനുപ്പുകയും.
മലയാളത്തിൽ ഇപ്രകാരം ഒരു പാട്ടുണ്ട്. മലയാളത്തിൽ
ഇപ്പോഴും ഒരു പാട്ടുണ്ട്.
സാധു കൊച്ചുഞ്ഞുപദേശി എന്ന് പറയുന്ന ഒരു ഉപദേശി എഴുതിയ പാട്ട്.
സാധു കൊച്ചുഞ്ഞുപദേശി എന്ന് ചൊല്ലപ്പെടുന്ന ഒരു ഉപദേശി എഴുതിയതാണ് പാട്ട്.
യേശു ക്രിസ്തു എപ്രകാരം ഈ ലോകത്തിൽ വന്നു എന്ന്.
യേശു ക്രിസ്തു എപ്പടിയാണ് ലോകത്തിൽ വന്നാറെന്നതേ കുറിച്ച്.
അരക്കാശിന്നും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ അരക്കാശിന്നും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33.5 കൊല്ലം
ഭൂലോകത്തിൽ പാർത്തല്ലോ നീ
അരക്കാസുക്ക് മുതലില്ലാതെപടി തലൈസായിക്ക് ഇടമില്ലാതെപടി 33.5 വർഷം ലോകത്തിൽ ജീവിച്ചിരല്ലോ എന്ന് അവർ പാടിനാർ.
അങ്ങനെയാണ് യേശുവിനെ ഭൂമിയിലേക്ക്
അപ്പടിതാൻ യേശു ഭൂമിയിലേക്ക് അനുഭവപ്പെട്ട
അപ്പോസ്തലന്മാരെ നോക്കി പറയുന്നു, എന്റെ പിതാവിനെ അയച്ചതുപോലെ
ഞാനും നിങ്ങളെ ഞാനും ഉണ്ടായി അനുപ്പുകരേ.
അർത്ഥം എന്താണ്?
അതർത്ഥം എന്നെ
അപ്പോസ്തോലിന് ഈ ലോകത്തിൽ സ്വന്തമായി അരക്കാശിന് മുതലും തലയായിപ്പാൻ ഇടവുമുണ്ട്.
ഒരു അപ്പോസ്തലനിക്ക് ലോകത്തിലെ അരക്കാശ് മുതലും തലൈസായിക്ക് ഒരു ഇടവും നിൽക്കൂടാതെ
എന്ന് പറഞ്ഞാൽ അവൻ വഴിത്തിണ്ണയിൽ കിടക്കണമെന്നാണോ റോഡരിയിൽ കിടക്കണമെന്നാണോ?
അപ്പടിയാണാൽ അവർ വഴിത്തിണ്ണയിലോ റോഡിലേക്ക് കിടക്കവേണ്ടെന്ന് അർത്ഥമാ?
യേശു ഈ ലോകത്തിൽ ജീവിച്ചത് അങ്ങനെയാണ്.
യേശു ലോകത്തിൽ എപ്പടി ജീവിത്ത?
അവൻ അരക്കാശിന് മുതലും തലയായി
മൂന്ന് വസ്തുക്കളെ അവർക്ക് കാണിക്കുക കൊണ്ടുവന്നാർഗം. കർത്തർക്ക് സ്തോത്രം.
30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു.
30-ാമത്തെ വയസ്സിൽ അവർ ജ്ഞാനസ്നാനം എടുത്ത.
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു.
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട
അവന്റെ ശുശ്രൂഷ ആരംഭിക്കും.
അവരുടെ ഊഴിയത്തെ തുടങ്ങിനാർ. കർത്തർക്ക് സ്തോത്രം.
യേശു പലയിടങ്ങളിൽ സഞ്ചരിച്ചു.
യേശു പലയിടങ്ങളിലെ സഞ്ചരിച്ച
അവൻ പടകിൽ യാത്ര ചെയ്യുന്നു.
അവർ പടകിലെ യാത്ര ചെയ്ത
അവന് സ്വന്തമായി ഒരു പടകുണ്ടായിരുന്നു.
അവർക്ക് സ്വന്തമായ ഒരു പടകെടുക്കവല്ലേ?
എങ്കിലും അവൻ പടകിൽ യാത്ര ചെയ്യുന്നു.
എന്താണ് അവർ പടകിലെ യാത്ര ചെയ്ത?
ദൈവത്തിന്
സ്തോത്രം.
അവന് സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവൻ ഭക്ഷിക്കുന്നു.
അവർക്ക് സ്വന്തമായി ഒന്നും ഇരിക്കവില്ലേ? ആരാളവർ സാപ്പിട്ട.
അവൻ പാനം ചെയ്യുന്നു.
അവർ കുടിത്താർ.
അവൻ രാത്രിയിൽ വിശ്രമിക്കുന്നു.
അവർ ഇരവിലെ ഇളയ്പാറിനാൽ.
അവന് സ്വന്തമായിട്ട് ഒരു കഴുത ഉണ്ടായിരുന്നു.
അവർക്ക് സ്വന്തമായ ഒരു കഴുത ഇരിക്കവില്ലേ?
എങ്കിലും ഒടുവിൽ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ അവൻ ഒരു കഴുതക്കുട്ടി ഒരുക്കപ്പെടുന്നു.
എന്തായാലും കടൈസിയിലെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു കഴുത ഒരു ആയക്കമണ്ഡലം.
സ്വന്തമായി ഒരു കല്ലറ ഉണ്ടായിരുന്നു.
അവർക്ക് സ്വന്തമായ ഒരു കല്ലറ ഇരിക്കവില്ലേ?
എങ്കിലും പുതുതായി വെട്ടിയ ഒരു കല്ലറയിൽ അവനെ അടക്കം.
എന്തായാലും പുതിയതായി വെട്ടപ്പെട്ട ഒരു കല്ലറയിൽ അവരെ അടക്കം ചെയ്താൽ
അപ്രകാരമാണ് ജീവിക്കുന്നത്.
യേശുവും അപ്പടിത്താൻ ജീവിത്താർ.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
അപ്പോസ്തോലന്മാർ ലോകത്തിൽ ഒന്നുമില്ലാത്തവരാണ്.
അപ്പോസ്തോലർ ലോകത്തിലെ ഒന്നുമില്ലാത്തവർ.
എങ്കിലും അവർ ഭിക്ഷക്കാരല്ല.
എന്താണ് അവർ ഭിക്ഷക്കാരുകളല്ല?
വെളിപ്പാട് എനിക്ക് ലഭിച്ചപ്പോൾ
ഇത്ര വെളിപ്പാട് വെളിപ്പെടുത്തലിന് കിടക്കുന്നത്
17 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ലോകത്തിൽ സ്വന്തമായി ഉണ്ടായിരുന്ന സകലവും വിട്ട് ഞാൻ കർത്താവിനെ പിൻപറ്റിയത്.
17 വർഷങ്ങൾക്ക് മുൻപ് ആകെ എനിക്ക് ലോകത്തിൽ സ്വന്തമായിരുന്ന എല്ലാവരെയും വിട്ടുവിട്ട് ഞാൻ കർത്തരെ പിൻപറ്റ തുടങ്ങി.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
ഇന്നുവരെ കർത്താവിന്റെ വേല നിമിത്തം 5 പൈസ സമ്പാദിച്ചിട്ടില്ല.
ഇന്നുവരയ്ക്കും കർത്തരുടെ ഊഴിയത്തിൽക്കാകെ ഞാൻ 5 പൈസ സമ്പാദിച്ചതല്ലേ?
ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ധൈര്യമായി പറയൂ.
ദൈവയുടെ സമൂഹത്തിൽ നിന്ന് ഞാൻ ധൈര്യമായി ചൊല്ല മുടിയും.
5 പൈസ എനിക്ക് ബാങ്ക് നിക്ഷേപമില്ല.
5 പൈസ ഞാൻ ബാങ്കിലെ വൈത്തിരിക്കവില്ലേ?
അരസന്റെ ഭൂമി എന്റെ പേരിലില്ല.
എന്റെ പേരിലെ അരസന്റെ ഇടം ഞാൻ വയ്ക്കവില്ലേ?
ഞാൻ ലോകത്തിൽ സ്വന്തമായി ഒന്നുമില്ലാത്തവനാണ്.
ലോകത്തിൽ സ്വന്തമായി എനിക്ക് ഒന്നുമില്ലേ?
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
പറഞ്ഞാൽ ഞാൻ ഭിക്ഷക്കാരനല്ല.
എന്ന് സ്വന്തമായി ഞാൻ ഭിക്ഷക്കാരനെന്ന് അർത്ഥമില്ല.
ജീവിക്കുന്നു.
ഞാൻ സുവാസത്താൽ ജീവിക്കണേ.
ഞാൻ മാത്രമല്ല അങ്ങനെ ജീവിക്കുന്നു.
ഞാൻ മാത്രമല്ല അപ്പടി ജീവിക്കുന്നത്.
എന്നോടുകൂടെ നിൽക്കുന്ന ഈ സഹോദരനും അങ്ങനെയാണ്.
എന്നോടുകൂടെ നിൽക്കുന്ന സഹോദരൻ അപ്പടി താൻ ജീവിക്കണം.
പുറകിൽ എത്രയോ വിശുദ്ധന്മാർ വിശുദ്ധവതികൾ ഇരിക്കുന്നു.
എന്നുടേ പിന്നാലെ പരിശുദ്ധവാനുകളും പരിശുദ്ധവാദികൾ നിൽക്കുകാർ.
അവരെല്ലാം ഇതേ പ്രതിഷ്ഠയിൽ ജീവിക്കുക.
അവരെല്ലാവരും ഇന്ന പ്രതിഷ്ഠയിൽ താൻ ജീവിക്കുക.
40-50 വർഷങ്ങളായി ഈ പ്രതിഷ്ഠയിൽ ജീവിച്ച വിശുദ്ധന്മാർ.
40-50 വർഷങ്ങളുടെ പ്രതിഷ്ഠയിലെ ജീവിച്ച പരിശുദ്ധവാനുകൾ.
എന്റെ പുറകിൽ കസേരയിൽ ഒരു അപ്പച്ചൻ ഇരിക്കുന്നു.
എനിക്ക് പിന്നാലെ ചേർലെ
പ്രതിഷ്ഠയിൽ ഏതാണ്ട് 50 വർഷങ്ങളായി ജീവിക്കുന്നു.
ഇതേ പ്രതിഷ്ഠയിൽ 50 വർഷങ്ങൾ അവർ ജീവിക്കുക.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
അവരൊക്കെ ജീവിക്കുന്നതാണ് ഞങ്ങളുടെ ബലം.
അവർ ജീവിക്കുന്നതാണ് ഞങ്ങളുടെ ബലം.
ഞങ്ങൾ അവരുടെ പിന്നിൽ നിൽക്കുന്നു.
ഞങ്ങൾ അവർ പിന്നാലെ നിൽക്കുന്നു.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
എല്ലാ സ്റ്റേജിലും ഇങ്ങനെയുള്ള പ്രസംഗം ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയില്ല.
എല്ലായിടത്തിലും എല്ലാ സ്റ്റേജിലും ഇപ്പിടിപ്പെട്ട പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്ക മുടിയാതെ.
ലോകത്തിൽ സ്വന്തമായി ഒന്നുമില്ലാത്തവർ.
ഞങ്ങൾക്ക് ഉലകത്തിലെ സ്വന്തമായി ഒന്നും ഇല്ലാത്തവർ.
അങ്ങനെ ജീവിക്കുന്നു.
ഞങ്ങൾ ഇന്ത്യക്കും അപ്പടി ജീവിക്കണോ? കർത്തർക്ക് സ്തോത്രം.
എത്രമാത്രം പണം എനിക്ക് ലഭിച്ചാലും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി.
എവ്വളോ പണം എനിക്ക് കിടത്താലും കർത്തരുടെ ഊഴിയത്തിൽക്കാകെ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
ഞാനിപ്പോൾ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കർത്താവിന്റെ വേല.
ഞാനിപ്പോൾ കുമ്പനാടൻ പ്രധാനത്തിലെ കർത്തരുടെ ഊഴിയത്തിൽ ചെയ്യേ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
അതിന് മുൻപ് വെൺമണി എന്ന് പറയുന്ന സ്ഥലത്ത്.
അതൊക്കെ മുൻപ് ആ വെൺമണി പ്രധാനത്തിൽ
അവിടെ നിന്ന് മാറ്റമായി കുമ്പനാട്ടേക്ക് വരുമ്പോ
അങ്ങനെ മാറി കുമ്പനാട്ടിലേക്ക് വന്നപ്പോൾ
എന്റെ കയ്യിലുണ്ടായിരുന്ന 5 പൈസ തൊട്ട് വരെ അവിടെ ഇട്ടിട്ട് വരും.
എന്നുടേ കയ്യിലിരുന്നാണ് 5 പൈസ കാശ് വരക്കാണെങ്കിൽ പോട്ട് വിട്ട് വന്നേ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
എന്റെ ബൈബിളും എന്റെ ഡ്രസ്സും മാത്രം എടുത്തുകൊണ്ട്
എന്റെ ബൈബിളും എന്റെ ഡ്രസ്സും മാത്രം എടുത്തുകൊണ്ട് വന്നേ.
ഇങ്ങനെയാണ് ഞാൻ കുമ്പനാട്ടേക്ക്.
അപ്പടിതാൻ ഞാൻ കുമ്പനാട്ടിലേക്ക് വന്നേ.
ഇപ്രകാരം 17 വർഷങ്ങളായി ഞാൻ ജീവിക്കുന്നു.
ഇപ്പടി ഞാൻ 17 വർഷങ്ങൾ ഞാൻ ജീവിക്കേ.
ഞാൻ പണം തേടി ജീവിക്കുന്നില്ല.
ഞാൻ പണം பணம் தேடி வருவதும்
தரிக்கவில்லை. என் வேலையுடைய உத்தேசம் ஆத்மாக்கள் கர்த்தாவின் வரவின் வேண்டி ஒருக்கப்படும்.
ஊழியத்தின் நோக்கம் ஆத்மாக்கள் கர்த்தரின் வருகைக்கு ஆயத்தமாக வேண்டும்.
எங்களில் மரணம், நீங்களில் ஜீவன்.
எங்களுக்குள் மரணமும் உங்களுக்குள் ஜீவனும்.
எங்கள் நிமித்தம் ஞங்கள் லோகத்தில் ஒன்றும் இல்லாதவராய் தீர்ந்திருக்கிறோம்.
உங்களுக்காக நாங்கள் உலகத்தில் ஒன்றும் இல்லாதவர்களாக மாறியிருக்கிறோம்.
எத்தனை ஞங்கள் லோகத்தில் ஒன்றும் இல்லாதவராய் இருக்கிறோம்.
எதற்காக நாங்கள் உலகத்தில் ஒன்றும் இல்லாதவர்களாக இருக்கிறோம்.
இயேசுவோடு கூட 24 மணிக்கூறும் இருக்குவா?
இயேசுவோடு கூட 24 மணி நேரம் இருக்கும்படியாக
சுவிசேஷம் 3:14 இங்கே வாசிக்கிறோம்.
மார்க்கு சுவிசேஷம் 3:14 வசனத்தில்
அவரோடு கூட இருப்பான்.
அவரோடு கூட இருக்கவும்
பிரசங்கிப்பான் அழைக்கேண்டது,
பிரசங்கிக்கும்படியாக அனுப்பப்படவும்,
பூதங்களை புறத்தாக்கேண்டது,
விசுவாசிகளை துரத்தவும்.
ஒன்றாவது இயேசுவினோடு கூட இருக்கும்.
முதலாவது இயேசுவோடு கூட இருக்க வேண்டும்.
தேவனுக்கு ஸ்தோத்திரம்.
கர்த்தருக்கு ஸ்தோத்திரம்.
அப்போஸ்தலன் 24 மணிக்கூறு இயேசுவினோடு கூட.
ஒரு அப்போஸ்தலன் 24 மணி நேரம் இயேசுவோடு கூட இருக்க வேண்டும்.
தேவனுக்கு ஸ்தோத்திரம்.
கர்த்தருக்கு ஸ்தோத்திரம்.
சிலர் പറയും மனுஷன் ஏகனாயிருக்கணும் நல்லல்ல, ஞானம் പറയുന്നു நல்லல்ல.
சிலர் சொல்வார்கள் மனுஷன் தனிமையாயிருப்பது நல்லதல்ல, நானும் கூட சொல்கிறேன் நல்லதல்ல.
அப்போஸ்தலன் தனியே இருக்கணும் நல்லல்ல, அவர் இயேசுவினோடு கூட இருக்கணும்.
ஒரு அப்போஸ்தலன் தனியே இருப்பது நல்லதல்ல, அவர் இயேசுவோடு கூட இருக்க வேண்டும்.
அவர் இயேசுவினோடு கூட இருக்கணும்.
அவர் இயேசுவோடு கூட இருக்க வேண்டும்.
24 மணிக்கூறு இயேசுவினோடு.
24 மணி நேரமும் இயேசுவோடு கூட இருக்க வேண்டும். கர்த்தருக்கு ஸ்தோத்திரம்.
24 மணிக்கூறு இயேசுவினோடு கூட இருக்கணும்எങ്കിൽ
24 மணி நேரம் இயேசுவோடு கூட இருக்க வேண்டுமானால்
பிரகாரமுள்ள பந்தங்களை வெட்டிமுறிக்கணும். ஜடப்பிரகாரமுள்ள பந்தம்
மாசத்தின்படி உள்ளதான எல்லா ஐக்கியங்களையும் முறிக்க வேண்டும்.
லூக்கோஸ் 14:26 வாசிக்கணும்.
லூக்கா 14:26 வாசிக்கிறோம்.
என்ற இடத்தில் வருகையும்
என்ன
எந்த இடத்தில் வருகையும் அப்பனையும் அம்மையையும் வாரியையும் மக்களையும் சகோதரன்மாரையும் சகோதரிகளையும் சொந்த ஜீவனையும் கூட பகைக்காதவன் என்ற சிஷ்யனாயிருப்பான்.
வந்து தன் தகப்பனையும் தாயையும் மனைவியையும் பிள்ளைகளையும் சகோதரையும் சகோதரிகளையும் தன் ஜீவனையும் வெறுக்காவிட்டால் எனக்கு சிஷ்யனாயிருக்க மாட்டான்.
எழுது வாய்க்குமே செல்லு பரண்டோ துருபதேசம்
நாங்கள் சொல்லும் பொழுது மற்றவர்கள் சொல்வார்கள் துருபதேசம் என்று.
கர்த்தாவாய் இயேசு படிப்பிச்சது கொண்டு எனக்கு இஷ்டம் ஈ
துருபதேசம். கர்த்தராய் இயேசு கிறிஸ்துவை சொல்லிக் கொடுத்தபடினால் இந்த துருபதேசம் தான் எங்களுக்கு இஷ்டம்.
எனக்கு அது வளர இஷ்டமா?
அது எனக்கு மிகவும் இஷ்டம்.
அதுகொண்டு நான் இதனை பின்பற்றுவேன்.
ஆகவே நான் இதை பின்பற்றுகிறேன்.
காரணம் இது இயேசுவின் கல்பனையா?
காரணம் இது இயேசுவின் கட்டளை. கர்த்தருக்கு ஸ்தோத்திரம்.
பிரகாரமுள்ள பந்தங்களை வெட்டி முறிச்செங்கிலே இயேசுவினோடு கூட இருப்பார்.
மாசிகமாக உள்ளதான எல்லா ஐக்கியங்களையும் நான் பிரித்தால் மாத்திரமே இயேசுவோடு கூட இருக்க முடியும்.
ஒருவர் லூக்கோஸ்
33 வாசிக்கும்போது
ஒருவன் தனிக்குள்ளதொக்கையும் விட்டுவிடுகின்றில்லை என்ற சிஷ்யனாயிருப்பான்.
அப்படியே ஒருவன் தனக்குள்ள உண்டான எல்லாவற்றையும் வெறுத்து விட்டுவிடாவிட்டால் அவன் எனக்கு சிஷ்யனாயிருக்க மாட்டான்.
தெய்வத்தின் ஸ்தோத்திரம்.
கர்த்தருக்கு ஸ்தோத்திரம்.
அதை பரஞ்சேன் அர்த்தம் ஒரு அப்போஸ்தலன் தனிக்குள்ளதொக்கையும் விட்டுவிரிஞ்சவனாயிரு.
நான் சொன்னதின் அர்த்தம் ஒரு அப்போஸ்தலன் தனக்குள்ள எல்லாவற்றையும் விட்டுவிட வேண்டும்.
20 லட்சம் பேங்கில் நிட்சேபம், 5 ஏக்கர் ரப்பர் எஸ்டேட் உள்ளவனும் அப்போஸ்தலன் அல்லன்னு ஈ பரஞ்சேன்.
நான் சொன்னதின் அர்த்தம் பேங்கிலே 20 லட்சம் பொக்கிஷமும் 5 ஏக்கர் ரப்பர் எஸ்டேட்டும் உள்ளவன் அப்போஸ்தலன் அல்ல.
தெய்வத்தின் ஸ்தோத்திரம்.
கர்த்தருக்கு ஸ்தோத்திரம்.
அவன் எப்பொழுதும் இயேசுவினோடு கூட இருப்பான்.
அவர் எப்பொழுதும் இயேசுவோடு கூட இருக்க முடியாது.
அப்போஸ்தலர்கள் சதாசமயம் இயேசுவினோடு கூட.
அப்போஸ்தலர்கள் எப்பொழுதும் இயேசுவோடு கூட இருக்க வேண்டும். கர்த்தருக்கு ஸ்தோத்திரம்.
மாத்திரமல்ல அவர் விசுவாசத்தால் ஜீவிக்கிறார். அப்போஸ்தலர்களின் யோகியதகൾ വളരെയേറെ ഉണ്ട്.
அப்போஸ்தலருடைய குணாதிசயங்கள் அதிகமுண்டு.
அவன் அழைக்கப்பட்டவனாயிருக்கிறான்.
அவன் அனுப்பப்பட்டவன்.
அவன் பிரதிஷ்டிக்கப்பட்டவனாயிரு.
பிரதிஷ்டி செய்யப்பட்டவன்.
அவன் விளிக்கப்பட்டவனாயிருக்கிறான்.
அவன் அழைக்கப்பட்டவன்.
அபிஷேகம் செய்யப்பட்டவனாயிரு.
அபிஷேகம் பண்ணப்பட்டவன்.
அவன் விசுவாசத்தால் ஜீவிக்கிறவனாய்.
விசுவாசத்தினால் ஜீவிக்கிறவனாயிருக்க வேண்டும்.
அப்போஸ்தலன் ஜீவிக்கின்ற விசுவாசத்தால்.
அப்போஸ்தலன் ஜீவிக்க வேண்டும் விசுவாசத்தினால்.
என்ற நீதிமான் விசுவாசத்தால் ஜீவிக்கும்.
நீதிமான் விசுவாசத்தினால் பிழைப்பான்.
தெய்வத்தின் ஸ்தோத்திரம்.
கர்த்தருக்கு ஸ்தோத்திரம்.
இயேசுவின் கற்பனை பிரகாரம்.
இயேசுவின் கட்டளையின்படி.
ஜீவிக்கிறவர்களை
சிங்கத்தோடு ஒப்பிடப்பட்டிருக்கிறது.
தெய்வத்தின் ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
മുഖം ഒരിക്കലും ഇരതേടി എന്നും പോകാറില്ല.
സിംഹം ഒരുപോലും ഇരയെ തേടി എങ്കെയും പോകുന്നില്ല.
സിംഹം ഇരിക്കുന്നിടത്ത് ഇര വന്നു ചേരുകയാണ്.
സിംഹം ഇരിക്കുന്നിടത്തിലെ ഇരയെ തേടി വരും.
ഞങ്ങൾ അപ്രകാരമാണ് ജീവിക്കുന്നത്.
ഞങ്ങൾ എപ്പോഴും താൻ ചിന്തിക്കുന്നു.
സിംഹം ഇര പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ?
സിംഹം എപ്പോഴും ഇര പിടിക്കുന്നതെന്ന് തെരയുമോ?
അതിന് വിശക്കുമ്പോൾ അതിന്റെ ഗുഹയുടെ വാതിൽക്കലേക്ക് ഇറങ്ങി നിൽക്കും.
അതർക്ക് പസിക്കുമ്പോൾ അതിന്റെ ഗുഹയിൻ വാസലിലെ വരും.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
വാതിൽക്കൽ നിന്നുകൊണ്ട് ഒരു അലർച്ച അലറും.
അന്ത വാസലിൽ നിന്ന് ഒരു പെരിയ ശബ്ദമിടും.
ആകമാനം വിളക്കം.
അപ്പോഴത് കാട്ടിലെ ഒരു പെരിയ കലക്കം.
മൃഗങ്ങളെല്ലാം പായുവാൻ തുടങ്ങും.
എല്ലാ മൃഗങ്ങളും ഇങ്ങേയും അങ്ങേയും ഓടും.
മുമ്പിൽ വന്ന് ചാടുന്നതിനെ കയറി പിടിക്കും.
ഉന്നാൾ വരുവതേ അത് പിടിച്ചുവിടും.
ഇങ്ങനെയാണ് സിംഹങ്ങൾ ഇരതേടുന്നത്.
ഇപ്പടിതാണ് സിംഹങ്ങൾ ഇരതേടുന്നത്.
വിശ്വാസത്താൽ ജീവിക്കുന്നവരും അപ്രകാരമാണ്.
വിശ്വാസത്തിനാൽ ജീവിക്കുന്നവരും അപ്പടിത്താൻ.
ഞങ്ങൾ പണം തേടി എങ്ങും പോകണ്ട.
ഞങ്ങൾ പണത്തെ തേടി എങ്ങും പോകേണ്ടതില്ല.
പണത്തിന് ആവശ്യമുണ്ട്.
ഞങ്ങൾക്ക് പണത്തിന് തേവയുണ്ട്.
പക്ഷേ ആരുടെയും മുൻപാകെ കൈനീട്ടാറില്ല.
എന്നാൽ ആരുടെ മുൻപിലെയും കൈനീട്ടുവതില്ല.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
കൺവെൻഷൻ 4 ദിവസമായല്ലോ.
ഇന്നേക്ക് ഞാൻ 4 നാൾ കൺവെൻഷൻ ആയിട്ട്.
കൺവെൻഷന് വളരെയേറെ ചിലവുണ്ടായിരുന്നല്ലോ.
കൺവെൻഷനിക്ക് എവിടെ ചിലവാണത്?
നിങ്ങളുടെ അടുക്കൽ സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി വന്നുവോ?
ഉങ്ങളിടത്തിൽ കാണിക്കക്കാരെ ആരാതും വന്നാർകളാ?
കാണിക്കയ്ക്ക് വേണ്ടി വന്നുവോ?
ആരാത് കാണിക്കാരെ വന്നാർകളാ?
ആരുടെ അടുക്കൽ വന്നില്ലല്ലോ.
ആരും ഉങ്ങളുടെ പക്കത്തെ വരവില്ലല്ലോ.
അതിന്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറിയത്?
അതിന്റെ തേവകൾ എപ്പോഴും നിറവേറ്റപ്പെട്ടത്?
പൊന്നകരത്തിൽ ഒരു വിശ്വാസ ഭവനമുണ്ട്.
പൊന്നകരത്തിലെ ഒരു വിശ്വാസ വീടുണ്ട്.
മാസങ്ങളായി സിംഹങ്ങളെ പോലെ ചിലർ അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങേ പല മാസങ്ങളായി സിംഹങ്ങളെ പോലെ പലരും അലറിക്കൊണ്ടിരുന്നാർ.
മുട്ടുമടക്കി അവിടെ അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പഴങ്കാൽ പണിയിട്ട് അലറിക്കൊണ്ടിരുന്നാർ.
അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവമേ,
അവർ ജപിച്ചുകൊണ്ടിരുന്നാർ. ആണ്ടവരെ എന്ത്?
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
അവരുടെ അലർച്ചയെങ്കിൽ ദേശത്തിളക്കമുണ്ട്.
അവർ കൂപ്പിട്ട പോലെ ദേശത്തിൽ ഒരു അസയുണ്ടായിട്ട്.
ഒരാഴ്ച വൈകുന്നത് വരെയും ശക്തിയായ മഴയായിരുന്നുവല്ലോ.
പൊൻകിളമായി മാല വരെ വരുമ്പോ നല്ല മഴയുണ്ടായിരുന്നു.
ഒരു കൂട്ടം വിശുദ്ധന്മാർ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് അലറുകയായിരുന്നു.
അങ്ങേ ഒരു കൂട്ടം വസുത്തവാനുകൾ മുഴങ്കാലിൽ അലറിക്കൊണ്ടിരുന്നാൽ
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ.
സ്തോത്രം.
അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി,
അവരുടെ ശ്രമത്തിൻ ഫലനാകെ
ദൈവം ആകാശത്തെ അടയ്ക്കുവാനിടയായി.
ദൈവം ആകാശത്തെ അടയ്ക്കാൻ
നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകും.
കർത്തർക്ക് സ്തോത്രം.
ഇതാണ് വിശ്വാസത്താൽ ജീവിക്കുക.
ഇതാണ് വിശ്വാസത്തിൽ ജീവിപ്പത് എന്നത്.
ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ഇപ്രകാരം ജീവിക്കുന്നു.
ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ തേവകൾക്കും ഞങ്ങൾ ഇപ്പിടിത്താൻ ജീവിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്.
കടന്ന കൊഞ്ച നാട്കളാകെ കൊഞ്ച വർഷങ്ങളാകെ ഇപ്പിടിത്താൻ ജീവിക്കുന്നു.
ഒരാവശ്യത്തിന് പോലും ഒരു മനുഷ്യന്റെ മുൻപിൽ കൈനീട്ടി.
ഇതുവരേക്കും ഒരു തേവയ്ക്കും ഒരു മനുഷ്യർക്കും ഞാൻ കൈനീട്ടതില്ല.
എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ മുട്ടുമടക്കും. എന്റെ അടുക്കൽ വരും.
എന്നുടേ തേവ വരുമ്പോൾ ഞാൻ മണങ്ങാൽ നിൽപ്പേരി. എന്റെ പക്കത്തിൽ അത് വരും.
100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്.
എത്രയോ 100 അനുഭവങ്ങൾ എനിക്ക് ചൊല്ല മുടിയും.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
ഞാൻ ഒരു വർഷത്തിന് മുൻപ് ഒരു വിശ്വാസ വീടിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കും.
ഒരു വർഷത്തിന് മുൻപാകെ ഒരു വിശ്വാസ വീട് കട്ടുകിട വേലയിൽ ഇരുന്നേ.
എന്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല.
എന്റെ കരത്തിലെ ഒരു പൈസ കൂടെ ഇല്ല.
ഇന്ന് രാവിലെ ഒരു നല്ല തുക എനിക്ക്
ആവശ്യം. മറ്റന്നാൾ കാലയിലെ എനിക്ക് ഒരു പെരിയ തുക എത്തി വേണ്ടും.
തലേ രാത്രിയിലെ ഞാൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടേ.
മുതനാൾ രാത്രിയിലെ ഞാൻ മുഴങ്കാലിൽ ജപം പണി സ്തോത്രം പണിക്കൊണ്ടിരുന്നത്.
എന്റെ ഉള്ളിൽ ഒരു ചിന്ത, ദൈവമേ എങ്ങനെ എന്റെ ആവശ്യം.
എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടാകും, എന്നെ ഉണ്ടാകുന്നത് ദൈവമേ ഇത് എപ്പോഴും എന്റെ ദൈവം നേരെ പോകരുത്.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
നേരം പുലരും വരെ പ്രാർത്ഥിച്ചുകൊണ്ട്
കാലയിൽ വിടിയും വരെ ഞാൻ ജപിച്ചുകൊണ്ടിരുന്നത്.
എഴുന്നേൽക്കാതെ എന്റെ മുറി അടച്ചിട്ട് അതിനകത്ത് തന്നെ
ഞാൻ എഴുന്നേൽക്കുമല്ലേ. എന്റെ റൂമായി പൂട്ടിവിട്ട് അവർക്കുള്ളേ ഇരുന്നേ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
നേരം പുലർന്നപ്പോൾ
പൊഴുതു വിടുന്ന പൊഴുത്
എന്റെ മുറിയുടെ വാതിൽക്കൽ ഒരു മുട്ടു കേട്ടു.
എന്നുടേ റൂമിൻ വാസലിൽ ഒരു തട്ടിയുടെ സത്തം കേട്ടത്.
ഞാൻ എഴുന്നേറ്റ് പോയി കതവ് തുറന്നു.
ഞാൻ എഴുന്ന് കതവ് തുറന്നേൻ.
ഒരാൾ ഒരു പൊതിയുമായി വന്നത്.
അങ്ങേ ഒരാൾ ഒരു ഒരു
പൊതി
ഒരു കട്ടോട് കൂടെ കൊണ്ടിരുന്ന.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
ആ കെട്ട എന്റെ കയ്യിലേക്ക്,
അന്ത കട്ട എന്റെ കരത്തിലേക്ക് കൊടുത്ത.
അക്ഷരം മിണ്ടാതെ മടങ്ങിപ്പോയി.
ഒരു വാർത്തയെ ചൊല്ലാമോ തിരുമ്പി പോയി വിട്ട.
ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് എന്റെ മുറിയിലേക്ക്.
ഞാൻ സ്തോത്രം ചൊല്ലിവിട്ട് എന്നുടേ റൂമിൽക്കുള്ളിൽ ഏറിനെ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
എനിക്ക് ആവശ്യമുള്ളതിന്റെ ഡബിൾ പണമുണ്ടായി.
എനിക്ക് തേവയായിരുന്നത് ഇവിടെ 2 മടങ്ങ് പണം അതിൽ ഉണ്ടായിരുന്നത്.
ആണ് ഞാൻ പറഞ്ഞത് ഞാൻ വിശ്വാസത്താൽ ജീവിക്കും.
ആകവേദാ ഞാൻ ചൊന്നേ ഞാൻ വിശ്വാസത്തിനാൽ ജീവിക്കേ.
എരതേടി എങ്ങും പോകട്ടെ, എന്റെ മുറിയിൽ ഇരുന്ന് അലറിയാൽ മതി. രാത്രിയിൽ ഉറക്കമില്ലാതെ പണവുമായി രാവിലെ എന്റെ വാതിൽക്കൽ വരും.
ഇറയെ തേടി ഞാൻ എങ്കും പോവേണ്ടാം. എന്റെ അറയിൽ ഇരുന്ന് ഞാൻ അലറിഞ്ഞാൽ പോകും. ഇരവിലെ ഉറക്കമില്ലാമൽ കാലയിലെ പണത്തോടുകൂടെ വരുവാകൾ.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
ഒരു സംഭവം,
ഇനി ഒരു സംഭവം.
ഒരു ദിവസം എനിക്ക് 10,000 രൂപ ആവശ്യമായി.
ഒരു രാത്രി എനിക്ക് 10,000 രൂപ തേവയായി. ഒരു നാൾ എനിക്ക് 10,000 രൂപ തേവയായിരുന്നു.
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
ഞാൻ ജപിച്ചുകൊണ്ടിരുന്നേ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
സംഭവിച്ചത് എന്താണെന്ന്
നടന്നത് എന്നാ തെരുമാ?
അടുത്ത ദിവസം
മറ്റന്നാൾ
ഒരമ്മ വന്ന് എന്റെ അടുക്കൽ പറയുക.
ഒരു അമ്മ എന്നിടത്തിൽ ചൊന്നാർ.
ബ്രദർ ദുബായിൽ നിന്ന് എന്റെ മകൻ കുറെ പണം അയച്ചിരിക്കുന്നു.
ബ്രദർ ദുബായിൽ നിന്ന് എന്റെ മകൻ കൊഞ്ചം പണം അനുപ്പിച്ചിരിക്കുകയാണ്.
അത് എന്നോട് പറയുന്ന സൺഡേയിലാണ്.
എന്നോട് ചൊല്ലുകാർ സൺഡേ
നാളെ വാങ്ങിക്കൊണ്ട് തരാം.
ഞായറ്റുകിഴമ ചൊല്ലുകാർ നാളെ ഇതിനാണ് വാങ്ങിക്കൊണ്ട് വരുന്നത്.
എനിക്ക് തിങ്കളാഴ്ച 10,000 രൂപ ആവശ്യം.
എനിക്ക് തിങ്കൾക്കിഴമ 10,000 രൂപ ചെയ്യും.
ഞാൻ വിചാരിച്ചു 1,000 രൂപയോ 2,000 രൂപയോ കാണും.
ഞാൻ നിനക്കേന് 1,000 രൂപയോ 2,000 രൂപയോ കാണുമെന്ന് ഇരിക്കുമെന്ന്.
എങ്കിലും ഞാൻ ദൈവത്തിന് സ്തോത്രം.
എന്താണ് ഞാൻ ദൈവനെ സ്തോത്രം അണിലേ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
തിങ്കളാഴ്ച 10 മണി കഴിഞ്ഞപ്പോ
തിങ്കൾക്കിഴമ കാലെ 10 മണി കടന്നുകൊള്ളത്
അമ്മ ബാങ്കിൽ പോയി പണവുമായിട്ട് വരിക.
എന്റെ സഹോദരി ബാങ്കിലേക്ക് പോയി പണം കൊണ്ടുവന്നാൽ
നോക്കിയപ്പോൾ ഒരു കെട്ട് നോട്ടുണ്ട്.
അങ്ങേ പാർത്തവന ഒരു കട്ട് നോട്ട് ഇരുന്നത്.
ദൈവത്തിന്
സ്തോത്രം.
ഞാൻ വാങ്ങി സ്തോത്രം ചെയ്തു.
ഞാനതെ വാങ്ങി ദേവനെ സ്തുതിച്ചേ.
അമ്മ പോയി കഴിഞ്ഞപ്പോ കെട്ടഴിച്ചു.
അമ്മ പോണ പിറകെ ഞാൻ കെട്ടി പിരിച്ചു പാർത്തേ.
നോക്കിയപ്പോൾ 20,000 രൂപ
പാർത്തവന 20,000 രൂപ ഇരുന്നത്. കർത്തർക്ക് സ്തോത്രം.
പിന്നെ അമ്മ പറഞ്ഞു, ചരിത്രം പറഞ്ഞു.
പിന്നെ അമ്മ അതിന്റെ കാര്യം സൊന്നാറുകൾ.
അവരുടെ മകൻ ദുബായിലാണ്.
അവരുടെ മകൻ ദുബായിൽ ഇരിക്കാൻ
ഒരു ദിവസം തനിക്ക് ഉറക്കമില്ല.
ഒരു നാൾ അവനക്ക് ഉറക്കമില്ല, തൂക്കം വരവില്ല.
താൻ ഒരു കാഴ്ച കാണുന്നു.
അവൻ ഒരു ദർശനം, അവൻ ഒരു കാഴ്ച കണ്ട.
ഞാൻ പാർക്കുന്ന വിശ്വാസ വീട്ടിൽ
അവൻ
ഞാൻ പാർക്കുന്ന വിശ്വാസം
ഞാൻ ഇരിക്കുന്നതാണ്. അന്ന് വിശ്വാസ വീട്ടിൽ
എന്റെ മുറിയിൽ
എന്റെ അറയിൽ
ഞാൻ എന്റെ കട്ടിലിൽ
ഞാൻ എന്റെ കട്ടിലിൽ
എന്റെ ആവശ്യങ്ങൾ നിമിത്തം ഇങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ട് കിടക്കുന്നത്
എന്റെ തേവകൾ കാണാൻ മണങ്ങാളിൽ ഇപ്പടിയാണ് അവൻ കണ്ട.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
ഉടനെ ദൈവാത്മാവ് പറഞ്ഞു 20,000 ചെക്ക് എഴുതി അയക്കാൻ.
ഉടനെ ദേവന്റെ ആവിയാണ് സ്വന്നാർ 20,000 രൂപയ്ക്ക് ഒരു ചെക്ക് എഴുതി അനുപ്പുമ്പടിയാകെ.
ദൈവത്തിന്
കർത്തർക്ക് സ്തോത്രം.
കറക്റ്റ് ആയിട്ട് എന്റെ ആവശ്യത്തിന്റെ സമയത്ത് അത് ഇവിടെ വന്നു.
ശരിയാകെ എന്റെ തേവയും സമയത്തിന് മുഴുവൻ വന്നത് അങ്ങേ വന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇരുന്ന് അലറിയാൽ ദുബായിൽ ഇളക്കമാകുമെന്ന്.
അതുതാണ് ഇന്ത്യ ഇരുന്ന് അലറിഞ്ഞാൽ ദുബായിൽ ഒരു അസയം ഉണ്ടാകും.
കേരളത്തിൽ അലറിയപ്പോൾ ദുബായിൽ ഇളക്കം.
കേരളത്തിൽ ഞാൻ അലറിയുള്ളത് ദുബായിലെ ഒരു അസയം ഉണ്ടായിരുന്നത്.
ഓടി നമ്മുടെ മുമ്പിൽ വന്നു, കേറി പിടിച്ചു.
ഓടി അത് നമ്മുടെ മുൻപിലെ വന്നത് ഞാൻ ഏറി പിടിച്ചു വിട്ടു.
ഇതാണ്
വിശ്വാസ ജീവിതം.
യേശുവും അപ്രകാരമാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു.
യേശുവും അപ്പടിത്താൻ ശിഷ്യരെ പഠിപ്പിച്ചാൽ
അപ്പോസ്തോലന്മാർ വിശ്വാസത്താൽ ജീവിക്കും.
അപ്പോസ്തോലൻ വിശ്വാസത്തിനാൽ ജീവിക്കാറ്.
എന്തിനു ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണം?
എതൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിക്കേണ്ടത്? കർത്തർക്ക് സ്തോത്രം.
ഞങ്ങളെ പിൻപറ്റുന്ന ജനത്തോട് ഞങ്ങൾക്ക് സധൈര്യം പറയാൻ കഴിയും.
ഞങ്ങളെ പിൻപറ്റുന്ന ജനങ്ങൾക്ക്
ഞങ്ങളോട് ഞങ്ങൾക്ക് ധൈര്യത്തോടെ
ധൈര്യത്തോട് ചൊല്ല മുടിയും.
യേശു എന്നും ജീവിക്കുന്നവനാണ്.
യേശു ഇന്ത്യക്കും ജീവിക്കുന്ന.
നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമോ?
നിങ്ങൾക്ക് പണ തേവയാ?
നിങ്ങൾക്ക് വീടിന്റെ ആവശ്യമോ?
വീട്ടിന് തേവയാ?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി വേണമോ?
പിള്ളകൾക്ക് വേറെ വേണ്ടുമോ?
നിങ്ങൾക്ക് ഭൗമിക നന്മകൾ ആവശ്യമോ?
പ്രകാരമാണ് നന്മകൾ വേണ്ടുമോ?
നിങ്ങൾ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലെ ദൈവത്തെ നോക്കി നിലവിളിക്കുന്നോ?
നിങ്ങൾ മുഴങ്കാൽ മടക്കി പർലോകത്തിൻ ദേവനെ നോക്കി കുമ്പിടുക.
സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ കൊണ്ടുവന്ന് തരും.
പർലോകത്തിൻ ദേവൻ നിങ്ങൾ എടുക്കുന്ന ഇടത്തിലെ ഉള്ള ചെലവുകളെ തരുവ.
ഞങ്ങൾക്കത് ധൈര്യത്തോടെ പറയാൻ കഴിയും.
ഞങ്ങൾ ധൈര്യത്തോടെ ചെല്ലുമ്പോൾ
ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നു.
അകലെ ഞങ്ങൾ വിശ്വാസത്തിലെ ജീവിക്കണോ?
എന്തിനു ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നു?
എതൽക്കാലം ഞങ്ങൾ വിശ്വാസത്തിലാൽ ജീവിക്കണോ?
ജനത്തെ വിശ്വാസത്തിൽ വളർത്തി പൂർണ്ണരാക്കി യേശുവിന്റെ മുൻപാകെ കൊണ്ടുപോയി.
ഇന്ന് ജനത്തെ വിശ്വാസത്തിൽ വളർത്തി പൂർണ്ണരാക്കി യേശുവിന് മുൻപാകെ കൊണ്ടുപോകാൻ
മതിയാകും. ഇതാണ് വിശ്വാസ മാർഗം എന്ന് പറയുന്നത്.
ഇതാണ് വിശ്വാസത്തിൻ വഴി.
അപ്പോസ്തോലിക മാർഗം.
ഇതാണ് അപ്പോസ്തലരുടെ മാർഗം.
ദൈവത്തിന് സ്തോത്രം.
കർത്തർക്ക് സ്തോത്രം.
നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
നീതിമാൻ വിശ്വാസത്തിനാൽ പിഴപ്പാൻ.
അനേക അനുഭവങ്ങൾ പറയുവാനുണ്ട്.
അനേക അനുഭവങ്ങൾ ചൊല്ലുവതൊക്കെ
ചുരുക്കിയത് കൊണ്ട് നിർത്തട്ടെ.
കൊഞ്ചരേ നിർപ്പതിനാ നിർത്തുന്നത്.
അപ്പോസ്തോലന്മാർ വിശ്വാസത്താൽ ജീവിക്കും.
അപ്പോസ്തലകൾ വിശ്വാസത്തിനാൽ ജീവിക്കേണ്ടും.
അപ്പോസ്തോലന്മാർ ജഡപ്രകാരം ആരെയും അറിയാത്തവരായി.
അപ്പോസ്തലകൾ മാംസത്തിൻപടി ഒരുവരെയും അറിയാതെയുള്ളതായിരിക്കും.
അപ്പോസ്തോലന്മാർ പൂർണ്ണതയുടെ ശുശ്രൂഷ ചെയ്യുന്നവരായി.
അപ്പോസ്തലകൾ പൂർണ്ണ ഊഴിയം ചെയ്തവരായിരിക്കും.
ഒന്നിന്റെ 28 വായിക്കും.
കൊലോസ്യർ 1:28 വാസിക്കുന്നു.
ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നു.
എന്ത് മനുഷ്യനെയും ക്രിസ്തു യേശുവിൽ ചേർന്നവനായി നിർത്തുമ്പടിയാകെ.
ശുശ്രൂഷയുടെ ലക്ഷ്യം അതാണ് പ്രിയരേ.
ഊഴിയത്തിൻ നോക്കം അതുതാണ്.
ഞങ്ങൾ രാപ്പകൽ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ ഇരവുകളാണ് ശ്രമിക്കുന്നു.
ഞങ്ങൾ ഉപദേശിക്കുന്നു.
ഞങ്ങൾ ഉപദേശം മണ്ഡലോ
പ്രസംഗിക്കുന്നു.
പ്രസംഗിക്കുന്നു.
ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു.
ഞങ്ങൾ ഉച്ചോദേശം മണ്ഡലോ.
അപ്പോസ്തോലന്മാർ 1-ാം നൂറ്റാണ്ടിൽ തങ്ങളുടെ ലേഖനങ്ങളിലൂടെ അക്കാര്യമാണ് ഉറപ്പിച്ചത്.
അന്ത കാര്യങ്ങളിൽ താൻ അപ്പോസ്തലകൾ 1-ാം നൂറ്റാണ്ടിലെ നിർമ്മങ്ങളിൽ മൂലമായി ഞാനപ്പെടുത്തുകളാകും.
നിങ്ങളോട് അറിയിപ്പാൻ ഒരു പൂർണ്ണതയും സുവിശേഷമുണ്ട്.
നിങ്ങൾക്ക് ഉള്ളവരോട് അറിയിക്കുമ്പോൾ അതോട് പൂർണ്ണത്തിൻ സുവിശേഷമുണ്ട്.
രക്ഷയുടെ ദൂത് മാത്രമല്ല,
രക്ഷപ്പിൻ സുവിശേഷം മാത്രമല്ല,
ശാന്തിയുടെ ദൂത് മാത്രമല്ല,
ദൈവിക സുഖത്തിൻ ദൂത് മാത്രമല്ല,
പൂർണ്ണതയുടെ ഉപദേശവും ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിപ്പാൻ
പൂർണ്ണത്തിൻ ഉപദേശം നിങ്ങൾക്ക് ചൊല്ലുമ്പോഴാ നിങ്ങൾക്ക് ഉണ്ട്.
ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നു.
എന്ത് മനുഷ്യനെയും ക്രിസ്തു യേശുക്കുൾ ചേർന്നവനാണ്
നിൽക്കുന്നത്.
ക്രിസ്തു യേശുവിന്മേൽ
പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ,
അപ്പോസ്തല തീർക്കദർശികൾ എന്നിവരുടെ അസ്ഥിവാരത്തിന്മേൽ,
ജീവനുള്ള കല്ലുകളാൽ പണിയപ്പെടുന്ന,
ജീവരുടെ കല്ലുകളാൽ കെട്ടപ്പെടുന്ന,
സഭയെ ചേർക്കുക.
പരിശുദ്ധ ആലയമാകിയ ദേവന്റെ സഭയെ
ചേർക്കുക. തിരുസഭയെ ചേർക്കുക.
അവരുടെ സഭയെ ചേർക്കുമ്പോഴാണ്
ദൈവസഭയ്ക്കുള്ളിലോ
സഹോദരി ദേവന്റെ സഭയ്ക്കുള്ളേ
ദൈവസഭയ്ക്കുള്ളിലോ
സഹോദരി ദേവസഭയ്ക്കുള്ളേ
വരപ്പോകുന്നു. ദൈവത്തിന് മഹത്വം
ഉണ്ടാകട്ടെ.
അഞ്ചു നിമിഷം നാം പ്രാർത്ഥിക്കുവാൻ
പോവുകയാണ്.
കണ്ണുകളെ അടയ്ക്കുക.
എല്ലാവരും കണ്ണുകളെ മൂടുക.
എല്ലാവരും മുഴങ്കാലിരിക്കുക.
എല്ലാവരും മുഴങ്കാൽ പടിയിടുക.
ദൈവവചനത്തിലെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിരത്തി വെച്ച്
ദൈവവചനത്തിൽ സത്യങ്ങളെ ദൈവന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾ മുൻപാകെ നിരത്തി
വെച്ചിരിക്കുന്നത്. മുൻവിധിയും അകറ്റിക്കളഞ്ഞിട്ട്
ഉങ്ങളുടെ തവറാണ് അഭിപ്രായങ്ങളെ മാറ്റി വെച്ചു വിട്ട്
നിങ്ങളുടെ മുൻവിധിയെ മാറ്റിക്കളഞ്ഞ്
നിങ്ങളുടെ പാരമ്പര്യത്തെ മാറ്റി വെച്ചു വിട്ട്
ദൈവത്തിന് ദൈവവചനത്തിലെ സത്യങ്ങളെ അംഗീകരിക്കുവാൻ തീരുമാനിക്കും.
ദൈവവചനത്തിൽ സത്യങ്ങളെ ഏറ്റുകൊള്ളുമ്പോഴാണ് തീരുമാനങ്ങൾ.
ഇതാകുന്നു സത്യം.
ഇതുതാണ് സത്യം.
ഇതല്ലാതൊരു സത്യമില്ല.
ഇതല്ലാതെ വേറെ സത്യമില്ല.
യേശു വരാറായി.
യേശു വരപ്പോകുന്നു.
നീ നിന്റെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ?
നീ ഉന്റെ കർത്തരായി കർത്തരയെ സന്ദിക്കുമ്പോഴേ ആയത്തപ്പെട്ടിരിക്കുന്ന
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ
സന്തോഷ
ഉത്സവത്തിന്റെ മഹാദിനമായ
പണ്ടികയും കടൈസി നാളിലെ
യേശു നിന്നുകൊണ്ട് വിളിച്ചു
പറയും.
ദാഹിക്കുന്നവനേവനും വരട്ടെ.
ദാഹമുള്ളവനത്തിൽ വരട്ടും.
വിശ്വസിക്കുന്നവനെ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ.
ദാഹമുള്ളവനത്തിൽ ജീവത്തിനെ ലോസമായി കുടിക്കട്ടെ.
ഈ രാത്രി വേളയിൽ സുവിശേഷ പ്രസംഗത്തിന്റെ ഒടുവിലത്തെ ദിനത്തിൽ
ഇന്റെ സുവിശേഷ പ്രസംഗത്തിൽ കടൈസി നാളിൽ
ഒരു വലിയ ജീവ നീരുറവ നമ്മുടെ മധ്യ ഒഴുകുവാൻ പോയി.
ഒരു പെരിയ ജീവ നദി നമ്മുടെ മധ്യയെ ഓടെ പോകരുത്.
എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം.
എല്ലാവരും കണ്ണുകളെ
മുഴങ്കാലിലിരിക്കാം.
എല്ലാവരും മുഴങ്കാലിൽ നിന്നുങ്ങൾ.
ജീവ നീരുറവ നമ്മുടെ നടുവിൽ ഒഴുകുവാൻ പോകുന്നു.
ജീവ നദി നമ്മുടെ മധ്യയെ ഓടെ പോകരുത്.
ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു.
ആവിയാണ് തെളിവാണ് ചെല്ലുകാർ.
കാരണം അനേകർ ഈ ജീവജല നദിയിൽ നിന്ന് കുടിച്ച് ജീവൻ പ്രാപിക്കുകയാണ്.
കാരണം അനേകർ ജീവനദിയും തണ്ണീരെ കുടിച്ച് ജീവൻ പെരവേണ്ടു.
ഈ നദി ഒഴുകി ചേരുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കുന്നു.
ഇന്ന് നദി ഓടിച്ചേരുന്നതാണ് ഇടത്തിൽ
ജീവിച്ചിരിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കുന്നു.
ജീവിക്കുന്നതാണ് എല്ലാ പ്രാണികളും എഴുന്നേൽക്കും.
ഇന്ന് രാത്രിയിൽ നദി നമ്മുടെ മധ്യേ ഒഴുകുവാൻ പോവുകയാണ്.
രാത്രിയിലെ നദി നമ്മുടെ മധ്യയിലെ ഓടെ പോകരുത്.
ഈ നദി നമ്മുടെ നടുവിൽ ഒഴുകുവാൻ പോവുകയാണ്.
നദി നമ്മുടെ മധ്യയിലെ ഓടെ പോകരുത്.
പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദി
പരിശുദ്ധ ആവിയാകിയ ജീവ തണ്ണീരി നദി
ആ ജീവജല നദി ഒഴുകിയിട്ട് എല്ലാ മാലിന്യങ്ങളും അടന്നുപോവുകയാണ്.
ജീവജല നദി നമ്മുടെ മധ്യയിലെ ഓടി എല്ലാ അസുഖങ്ങളെയും മാറ്റം പോകരുത്.
ദൈവത്തിന്റെ ജലം വിശുദ്ധീകരിക്കപ്പെടും.
ജനങ്ങൾ പരിശുദ്ധമാക്കപ്പെടുക.
സഹോദരിയെ അത് നിന്റെ ഉള്ളിലേക്ക് ഒഴുകുകയാണ് Amen.
Hallelujah.
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 ഈ മീറ്റിംഗിന്റെ അവസാന ദിവസത്തിലെ
കൂട്ടങ്ങളിൽ കടൈസി നാളിലെ
അവസാന സമയത്ത്
കടൈസി നേരത്തിലെ
പരിശുദ്ധാത്മാവിനാൽ ചിലർ സൗഖ്യം പ്രാപിക്കാൻ പോകും.
പരിശുദ്ധാവിൻ മൂലമാണ് ചില സുഖം വരെ പോകാറുകൾ.
നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവ സന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ
നിങ്ങൾ ദൈവത്തിൽക്കാകെ ദൈവസമൂഹത്തിൽ നിങ്ങൾ ഒപ്പിക്കൊടുത്തിരിക്കുകയാണ്.
ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുമെങ്കിൽ
ദൈവസിദ്ധത്തിൽക്കാകെ ഒപ്പിക്കൊടുത്തിരിക്കുകയാണ്.
പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ ചിലർ സൗഖ്യം പ്രാപിക്കാൻ
പോകും.
ഹല്ലേലൂയ.